പ്രൈസ് ദി ലോർഡ്. നമുക്കൊരു വാക്യം ധ്യാനിക്കാം. ഫസ്റ്റ് ജോൺ ചാപ്റ്റർ 2 രണ്ടാം അധ്യായം അതിന്റെ 17 വാക്യം. ഓക്കെ, രണ്ട് കാര്യങ്ങളാണ് ഇവിടെ യോഹനൻ പറഞ്ഞത്. ഒന്ന് മാറിപ്പോകുന്ന കാര്യം, നീങ്ങിപ്പോകുന്ന കാര്യം. എന്താണത്? ലോകം. രണ്ടാമത് നിലനിൽക്കുന്ന കാര്യം, അതെന്താ? ദൈവേഷ്ടം ചെയ്യുന്നവർ. രണ്ട് കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞിരിക്കും. ഒന്ന് മാറിപ്പോകുന്നത്, മറ്റൊന്ന് നിലനിൽക്കുന്നത്. അപ്പോൾ ഈ രണ്ട് കാര്യവും നമ്മുടെ മുൻപിൽ വെച്ച് നമ്മളൊന്ന് അനലൈസ് ചെയ്യണം. നമ്മൾ എവിടെയാ? ഇവിടെ പറയാണ് ലോകം, ഒരു ട്രാൻസ്ലേഷൻ അതിന്റെ മോഹങ്ങളോടുകൂടി അങ്ങ് മാറിപ്പോകും, ഒഴിഞ്ഞു പോകും. ഇതേ ഒരു ഇതുപോലൊരു വാക്യം ഫസ്റ്റ് കൊരിന്ത്യൻസിലുണ്ട്. ഫസ്റ്റ് കൊരിന്ത്യൻസ് ചാപ്റ്റർ 7 അതിന്റെ 31 വാക്യം, വേഴ്സ് 31. ഫസ്റ്റ് കൊരിന്ത്യൻസ് 7:31, 1 കൊരിന്ത്യർ 7:31. The form of this world is passing away. ഈ ലോകത്തിന്റെ രൂപം ഒഴിഞ്ഞു പോകുന്നു. അപ്പോൾ ഇത് ഒഴിഞ്ഞു പോകുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ലോകം രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് ലോകം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഭൂമിയെക്കുറിച്ച് ലോകമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു പിശാചിന്റെ സിസ്റ്റത്തെക്കുറിച്ച് ലോകമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം ഒഴിഞ്ഞു പോകുന്നതാ, മാറിപ്പോകുന്നതാ. ദൈവേഷ്ടം ചെയ്യുന്നവൻ മാത്രം എന്നേക്കും ഇരിക്കും. അപ്പോൾ നമ്മൾ ഈ രണ്ട് കാര്യങ്ങൾ നമ്മളൊന്ന് തിരിച്ചറിയണം. ഒന്ന് ലോകം. എന്താ ലോകം എന്ന് പറഞ്ഞാൽ? ഞാൻ പറഞ്ഞു, ഒന്ന് ഭൂമി എന്നുള്ളൊരു അർത്ഥമുണ്ട്. മറ്റൊരർത്ഥം ലോകം എന്ന് പറഞ്ഞാൽ എന്താണ്? പിശാച് കൺട്രോൾ ചെയ്യുന്ന ഒരു ഡിമോണിക് സിസ്റ്റം. നമുക്കറിയാം, അങ്ങനെ പിശാച് കൺട്രോൾ ചെയ്യുന്ന ഒരു സിസ്റ്റത്തിനകത്തായിരുന്നു നാം. അവിടെ നിന്ന് കർത്താവ് നമ്മളെ പൊക്കിയെടുത്ത് കൊണ്ടുവന്ന് മറ്റൊരു സിസ്റ്റത്തിലാക്കി. അതിനാണ് കിങ്ഡം ഓഫ് ഗോഡ്, അല്ലെങ്കിൽ ദൈവരാജ്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സഭ. അപ്പോൾ ഈ ലോകത്തിലുള്ള ആൾക്കാര് മുഴുവനും പിശാചിന്റെ രാജ്യത്തിലാണ്. എങ്ങനെ ഈ പിശാചിന്റെ രാജ്യത്തിലാന്ന് പറഞ്ഞൊരു കാര്യം? എങ്ങനെ ഒരാൾ പിശാചിന്റെ രാജ്യത്തിലാണോ ഇല്ലയോ എങ്ങനെ അറിയുന്നേ? അല്ലെങ്കിൽ ദൈവരാജ്യത്തിലാണോ ഇല്ലയോ എങ്ങനെ അറിയുന്നേ? പിശാചിന്റെ രാജ്യത്തിലുള്ളവന്റെ പ്രത്യേകത, അവൻ പിശാചിന്റെ ഇഷ്ടങ്ങൾ ചെയ്യും. ദൈവരാജ്യത്തിലുള്ളവന്റെ പ്രത്യേകത, ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യും. അങ്ങനെയാണെങ്കിൽ രണ്ടു കൂട്ടം ആൾക്കാരാണ് ഉള്ളത്. ഒന്ന്, അതാ യേശു പറഞ്ഞത്, നിങ്ങൾ പിശാച് എന്ന പിതാവിന്റെ മക്കൾ, അവന്റെ മോഹങ്ങളെ ചെയ്യുവാൻ ഇച്ഛിക്കുന്നു. അപ്പോൾ പിശാചിന്റെ ഇഷ്ടം ചെയ്യുന്നവരും ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നവരും രണ്ട് കാറ്റഗറി ലോകത്തിലുണ്ട്. പിശാചിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ പിശാചിനോടും ലോകത്തോടും കൂടെ മാറിപ്പോകുമ്പോൾ, അല്ലെങ്കിൽ നശിച്ചു പോകുമ്പോൾ, ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ എന്നേക്കും നിലനിൽക്കും. അപ്പൊ നമ്മൾ ആരായിരുന്നു? നമ്മൾ പണ്ട് പിശാചിന്റെ ഇഷ്ടം ചെയ്യുന്നവരായിരുന്നു. തീത്തോസിന്റെ ലേഖനത്തിൽ പറയുകയാണ്, നാനാ മോഹങ്ങളിലും കുടുങ്ങി പലവിധമായ മോഹങ്ങളിൽ കുടുങ്ങി അടിമപ്പെട്ട് ജീവിച്ചവരായ നമ്മെ കർത്താവ് എന്ത് ചെയ്യുന്നറിയാവോ? പൊക്കിയെടുത്ത് നമ്മൾ എവിടാക്കി മാറ്റി? ദൈവരാജ്യത്തിലാക്കി. കൊളോസ് ലേഖനത്തിൽ പൗലോസ് പറയുകയാണ്, ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് എന്ന് പറഞ്ഞാൽ, ഇരുട്ടെന്ന് പറഞ്ഞാൽ പിശാച് എന്നർത്ഥം. പിശാചിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് നമ്മൾ എവിടെയാക്കി മാറ്റി എന്നറിയാവോ? സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ നമ്മൾ എന്ത് ചെയ്തു? ആക്കി വെച്ചു. ഇത് ഈ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന കാര്യമല്ല കേട്ടോ, ഇത് ആത്മാവിൽ മാത്രം അറിയാൻ പറ്റുന്ന കാര്യമാ. ഏത്? പിശാചിന്റെ രാജ്യവും ദൈവരാജ്യവും. കാരണം ലോകത്തിലുള്ള ആൾക്കാരെ പോലൊക്കെ തന്നെ നമ്മളും എന്ത് ചെയ്യുന്നത്? ജീവിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഡ്രസ്സ് ധരിക്കുന്നു, നമ്മളും ജോലി ചെയ്യുന്നു, നമ്മളും ആഹാരം കഴിക്കുന്നു. അപ്പോൾ പിശാചിന്റെ രാജ്യത്തിൽ നിന്ന് ദൈവത്തിന്റെ രാജ്യത്തിലായെന്ന് പറഞ്ഞാൽ ഇതൊരു ആത്മീയ കാര്യമായതുകൊണ്ട് ആത്മീയ ദൃഷ്ടി പ്രകാശിക്കപ്പെട്ടാലേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഞാൻ ചോദിക്കട്ടെ, അത് കാണാൻ പറ്റുന്നുണ്ടോ? പിശാചിന്റെ രാജ്യത്തിൽ നമ്മളെ ദൈവത്തിന്റെ രാജ്യത്തിലാക്കിയെന്ന് തിരിച്ചറിയണം. നമുക്ക് ആത്മാവിലൊന്ന് അറിയണം, അല്ലെ? കർത്താവിന് പറയണം, കർത്താവ് എനിക്കത് കുറച്ചും കൂടെ ഒന്ന് പ്രകാശിപ്പിച്ചു തരണമേ. പ്രകാശിപ്പിക്കുക പറഞ്ഞാൽ ഇലുമിനേഷൻ, പരിശുദ്ധാത്മാവ് ഒന്ന് പ്രകാശിപ്പിക്കുമ്പോഴാണ് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഇത് രണ്ടും തിരിച്ചറിയാൻ പറ്റും. പിശാചിന്റെ രാജ്യം, ദൈവത്തിന്റെ രാജ്യം. എന്താ പിശാചിന്റെ രാജ്യം? അക്രമം, അനീതി, മോശമായ കാര്യങ്ങൾ, തിന്മ, മ്ലേച്ഛത, ഇമ്മോറാലിറ്റി, സെൻഷ്വാലിറ്റി, വിക്കറ്റ്നെസ്, ഇതെല്ലാം പിശാചിന്റെ രാജ്യമാ. ദൈവത്തിന്റെ രാജ്യമോ? പീസ്, ജോയ്, ഹാപ്പിനെസ്, ഹോളിനെസ്, ഇതൊക്കെയാ ദൈവത്തിന്റെ രാജ്യം. ഒരു വീട്ടിൽ ചെന്ന് കേറും പറയാം ഏത് രാജ്യത്തിലാന്ന്. ഒരു വീട്ടിൽ ചെന്ന് കേറുമ്പോൾ അറിയാം, കാല് കുത്തിച്ചിരി സമയം സംസാരിക്കുമ്പോൾ അറിയാൻ പറ്റും. കാരണം ദൈവരാജ്യത്തിലുള്ളവന്റെ പ്രത്യേകത തന്നെ അറിയാം, ജോയ്, പീസ്. അതിൻ്റെ അടുത്ത് അവിടെ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ലെന്നല്ല, പിള്ളേർക്ക് രണ്ടടിയെ കൊടുക്കും, പിള്ളേർ കരച്ചിലുമ്പോഴൊക്കെ ഉണ്ട്, ശെങ്കിലും ഉണ്ടല്ലോ. അവിടെ അല്പസമയം ഒരു വീട്ടിൽ കയറി ചെല്ലുമ്പോൾ, നമ്മളവിടെ ടൈം സ്പെൻഡ് ചെയ്യുമ്പം, അവിടെ നിന്ന് തിരിച്ചു പോരുമ്പം ആ ദൈവരാജ്യത്തിന്റെ ഫ്ലേവർ കാണുമെന്ന് ഞാൻ പറഞ്ഞത്. ഒരിക്കലും ഒരാളൊരു ഒരു ഒരു മീറ്റിങ്ങിന് പോയി, അറ്റൻഡ് ചെയ്തു. അവിടെ അടുത്തിരുന്ന് ഒരു വലിയ ഫേമസ് പ്രീച്ചറാണ്. പുള്ളി ഒരു മീറ്റിങ്ങിന് തൊട്ടടുത്തിരുന്ന ആൾ ചോദിച്ചു, നിങ്ങൾ എവിടെ നിന്നാ ഇപ്പം വരുന്നതെന്ന് ചോദിച്ചു. നിങ്ങൾ ആ റോസ് ഗാർഡന്റെ അതിന്റെ നടുക്കൂടെയാണോ വന്നതെന്ന് ചോദിച്ചു. എന്നാൽ ഈ പ്രീച്ചർ അതുവഴിയാ പാസ് ചെയ്തേ. അപ്പൊ പുള്ളി അവിടെ നിന്ന് പോന്നിട്ട് ഇവിടെ വന്നിരുന്നപ്പോഴും ആ റോസിന്റെ ഫ്ലേവർ പുള്ളിയിലുണ്ടായിരുന്നു. ലിറ്ററലി കാര്യം ഞാൻ പറഞ്ഞേ, അല്ലേ? ഇതുപോലെ തന്നെ ദൈവരാജ്യത്തിലുള്ളവന്റെ ഒരു വീട്ടിൽ ചെന്നാൽ, അല്ലെങ്കിൽ ദൈവരാജ്യത്തിലുള്ള ഒരുവനുമായിട്ട് അല്പസമയം സംസാരിച്ചാൽ, കുറച്ച് കഴിയുമ്പോഴും നമ്മൾ ആ ഫ്ലേവർ ഇങ്ങനെ നമുക്കറിയാൻ പറ്റും. ഇനി പിശാചിന്റെ രാജ്യത്തിലുള്ളവന്റെ കൂട്ടത്തിൽ നമുക്ക് ഇച്ചിരി സമയം സ്പെൻഡ് ചെയ്താൽ അവന്റെ ഫ്ലേവർ അറിയാൻ പറ്റും. ചിലതൊക്കെ കാണുമ്പോൾ, ചിലതൊക്കെ വരുമ്പോൾ നമ്മൾ ഡിസ്റ്റർബ്ഡ് ആകത്തില്ലേ? ഞാൻ ഡിസ്റ്റേബ് ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ കർത്താവിനോട് പറയും, കർത്താവ് എനിക്ക് അധികം കൃപ തരണം ഇവിടെ നിൽക്കണമെങ്കിൽ, കാരണം രാജ്യം വേറെ, കൺട്രി വേറെയാ, കൺട്രി വേറെയാ. ജനങ്ങളെ, അപ്പോൾ ഇവിടെ യോഹന്നൻ പറയുകയാണ്, ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകും. സി, നമ്മൾ ഈ പിശാചിൻ രാജ്യത്തിൽ നിന്നല്ലെങ്കിൽ നമ്മൾ പുറത്തു വന്നതാ, പക്ഷെ എങ്കിലും ഈ ലോകത്തിന്റെ ഒരു ഇൻഫ്ലുവൻസ് നമ്മുടെ ചുറ്റുമുണ്ട്. നമ്മളതൊന്ന് തിരിച്ചറിയണേ. ലോകം എപ്പോഴും നമ്മളെ അവനിലേക്ക് പിടിച്ചു വലിക്കാനായിട്ട് നോക്കുക. നിങ്ങളത് അറിയുന്നുണ്ടോ? ഞാൻ വിചാരിക്കും ഞാനത് റിപ്പീറ്റ് ചെയ്യാന്ന്. ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്നറിയോ? വളരെ സീരിയസ് ആയ ഒരു കാര്യമായതുകൊണ്ടായത്. ലോകം നമ്മളെ പിടിച്ചു വലിക്കുക, കാരണം ലോകത്തിലൂടെയാണ് പിശാച് ആൾക്കാരെ കൺട്രോൾ ചെയ്യുന്നത്. എന്താ ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാറിന് ചിന്തിക്കുന്ന കാര്യം എന്നറിയോ? എന്താ ലോകം എന്ന് പറയുമ്പോൾ ഒരു അടിച്ചു പൊളിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് നമ്മൾ എന്നാ ചിന്തിക്കും? അവരെവിടെയാണ്? എവിടെയാ? അവർ ലോകത്തിലാണ്. ഒരാൾ ഭയങ്കര അടിച്ചുപൊളി ജീവിതം നമ്മൾ പറയത്തില്ലേ? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറും ഒക്കെ ഹോട്ടലിൽ നിന്ന് കഴിക്കുവാണെങ്കിൽ നമ്മൾ എന്നാ പറയുന്നറിയോ? നമ്മൾ ഉടനെ വിധി എഴുതും. എന്താണ്? ഇവരിച്ചിരി അടിച്ചുപൊളി ടീമാണ്, വീട്ടിൽ കഞ്ഞി പോലും വെക്കത്തില്ല, വെളിയിൽ നിന്നാണ് ഫുഡ് കഴിക്കുന്നത് എപ്പോഴും. ഇവരിച്ചിരി അടിച്ചുപൊളിയാണ്, അവൻ ലോകക്കാരനാ. നമ്മളങ്ങനെ വിധി എഴുതും, എന്നിട്ട് നമ്മളങ്ങ് മാറി നിൽക്കും. നമുക്ക് ലോകത്തിന്റെ യാതൊരു ഇൻഫ്ലുവൻസും നമ്മുടെ അടുത്തോട്ട് വരുന്നു പോലും ഇല്ലാന്ന് കരുതി നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ചിലരെയൊക്കെ നമ്മൾ നോക്കിട്ട് പറയും, അവൻ ലോകക്കാരനാ. ഒരാളുടെ മുടിയൊന്ന് മുകളിലോട്ട് പൊങ്ങി നിന്നാൽ ഉടനെ നമ്മൾ എന്നാ പറയും? ലോകക്കാരനാ. ചിലപ്പം സ്വാഭാവികമായിട്ട് ചിലരുടെ മുടി ഇങ്ങനെ പൊങ്ങിയാ നിക്കുന്നേ. ഞാൻ പറഞ്ഞ ചാടിക്കേറി ജഡ്ജ് ചെയ്യരുതാ പറഞ്ഞ. നമ്മൾ മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യാൻ നമുക്ക് എളുപ്പമോ? ഒരാളുടെ ഡ്രസ്സ് ഒരല്പം കുറഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മൾ എന്നാ പറയും? ലോകക്കാരനാ. നമ്മൾ മറ്റുള്ളവരെ വളരെ പെട്ടെന്ന് ജഡ്ജ് ചെയ്യും. അവര് ലോകത്തിൽ, അത് നമ്മൾ ജഡ്ജ് ചെയ്യാൻ ചില മാനദണ്ഡങ്ങൾ നമുക്കുണ്ട്. പക്ഷേ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കിയിട്ട് ലോകത്തിന്റെ ഇൻഫ്ലുവൻസ് എത്രത്തോളം ഉണ്ട് നമ്മൾ? മുടിമോളോട് ചെയ്യുന്നല്ല ലോകം, അതിൻ്റെ അപ്പുറത്തെ ലോകം എന്ന് പറഞ്ഞാൽ ഏറ്റവും ലേറ്റസ്റ്റ് ഡ്രസ്സ് ധരിക്കുന്നുമല്ല, അതൊക്കെ ലോകത്തിന്റെ ഭാഗമാണ്, പക്ഷെ അത് മാത്രം ലോകമാണ് നമ്മൾ ചിന്തിക്കരുത്. യോഹനൻ കൊടുത്ത ഡെഫിനിഷൻ അവിടെയുണ്ട് ഫസ്റ്റ് ജോണിൽ, എന്താ തൊട്ട് മോളിൽ ഇരിക്കുന്ന വാക്യം, 16-ാം വാക്യം, lust of the flesh and the boastful pride of life, this is from the world. അല്ലേ, ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഇങ്ങനെ ലോകത്തിലുള്ളത് എല്ലാം പിതാവിൽ നിന്നല്ല ലോകത്തിലെത്രയാകുന്നു. എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ? ഒന്ന്, ഇംഗ്ലീഷിൽ ജഡമോഹം, കൺമോഹം എന്ന വാക്ക് മലയാളത്തിൽ കൊടുത്തിരിക്കുന്നത്, ഇംഗ്ലീഷിൽ ലസ്റ്റ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ലസ്റ്റ് എന്താ ഈ ലസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? ഞാൻ ഒരിക്കലും ഒരു ഡെഫിനിഷൻ പറഞ്ഞായിരുന്നു, സ്ട്രോങ് ഡിസയർ എന്ന് പറഞ്ഞ ഡെഫിനിഷൻ പറഞ്ഞായിരുന്നു. ലസ്റ്റിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയോ? അല്ലെങ്കിൽ മോഹം എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ ജീവിതത്തിലെ കാര്യങ്ങൾ, നമുക്ക് ന്യായമായിട്ട് അനുഭവിക്കാവുന്ന കാര്യങ്ങളാ, അതിന്റെ ഡിഗ്രി കൂടുമ്പോഴാണ് അതിനെ ലസ്റ്റ് എന്ന് വിളിക്കുന്നത്, മോഹം എന്ന് വിളിക്കുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഭക്ഷണം കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ കാര്യമാണ്, സാധാരണ കാര്യമാണ്, എല്ലാ ദിവസവും ചെയ്യേണ്ട കാര്യമാണ്, ഒരു കുഴപ്പമില്ല അതിന്. പക്ഷേ ഭക്ഷണം കഴിക്കുന്ന കാര്യം മാത്രമാണ് നമ്മുടെ ഇൻട്രസ്റ്റ് എങ്കിൽ അതിന് വിളിക്കുന്ന പേരാണ് ലസ്റ്റ് എന്ന് പറഞ്ഞൊരു കാര്യം. നമ്മൾ സാറാ പറയും, ജീവിക്കാൻ വേണ്ടി കഴിക്കണം, ബാക്കി നിങ്ങൾ പറ, കഴിക്കാൻ വേണ്ടി ജീവിക്കരുത്. ആ നമ്മുടെ നാട്ടിൽ പണ്ട് ആൾക്കാർ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് അതൊക്കെ. അപ്പോൾ ഒരാളുടെ ഇൻട്രസ്റ്റ് ഏതിലാണെന്നുള്ള പ്രധാനപ്പെട്ട കാര്യം, ഒരാളുടെ താല്പര്യം ഏതിലാ? ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിൽ മാത്രമാണ് ഇൻട്രസ്റ്റ് എങ്കിൽ അത് ലോകത്തിന്റെ കാര്യമാണ്, ലസ്റ്റ്. അതിനെ പോഷിപ്പിക്കാൻ വേണ്ടി ലോകം ഒത്തിരി കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? തന്നിട്ടുണ്ട്. ലോകം അതിന്റെ അകത്ത് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക എന്നറിയോ? റിസർച്ചിങ് ആൻഡ് മാർക്കറ്റിംഗ്, R&D എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, R&D അല്ലേ. അവർ ഒറ്റ പരിപാടി എങ്ങനെ പുതിയ പ്രോഡക്റ്റുകൾ ഉണ്ടാക്കാം എന്നുള്ളതാ. ആദ്യം പ്ലെയിൻ നൂഡിൽസ് ആയിരുന്നു, പിന്നെ അത് കഴിയുമ്പോൾ ചിക്കൻ നൂഡിൽസായി, പിന്നെ വെജ് നൂഡിൽസായി, പിന്നെ വേറെ മിക്സ്ചർ നൂഡിൽസായി, പിന്നെ ഹൂഡിൽസായി, അങ്ങനെ പല പല. ഈ R&Dയുടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുക, വലിയ വ്യത്യാസമൊന്നുമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഇച്ചിരി മാറ്റം വന്നിട്ടേ ഉള്ളൂ, കാശും കൂടുതൽ അവർ മേടിക്കും. ഞാൻ ഇത് കഴിക്കരുന്നോ കഴിക്കുന്നത് ശരിയാണെന്നൊന്നും അല്ല ഞാൻ ഈ പറയുന്നത്. ഞാൻ പറയുന്നത് ലോകം റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ് എങ്ങനെ അവരുടെ പ്രോഡക്റ്റുകൾ അടുത്ത ലെവലിലേക്ക് എന്ത് ചെയ്യാം, മാർക്കറ്റ് ചെയ്യാം. ഇതിന്റെ ഇൻഫ്ലുവൻസ് നമ്മുടെ മേൽ വരാൻ സാധ്യത വളരെ കൂടുതലാണ് ഞാൻ പറഞ്ഞത്. ഭക്ഷണമോ കഴിക്കണം, നമ്മൾ കഴിക്കാൻ ജീവിക്കാൻ പറ്റുമോ? പക്ഷേ ജീവിക്കാൻ വേണ്ടിയാണോ കഴിക്കുന്നത്, കഴിക്കാൻ വേണ്ടിയാണോ ജീവിക്കുന്നത് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം. ഡ്രസ് നമുക്ക് ധരിക്കാനുള്ള കാര്യമാണ്, ന്യായമായ മാന്യമായ വസ്ത്രധാരണം ഏറ്റവും നല്ലതാണ്. മറ്റൊരാളെ റെസ്പെക്ട് ചെയ്യുന്ന പോലും നമ്മുടെ വസ്ത്രധാരണത്തിലൂടെ നമുക്ക് ഒരാളെ എന്ത് ചെയ്യാം, അപമാനിക്കാൻ പറ്റും. അപ്പൊ മാന്യമായ വസ്ത്രധാരണം വളരെ ആവശ്യമുള്ളൊരു കാര്യമാണ്. പക്ഷേ വസ്ത്രങ്ങളിൽ മാത്രം ഒരാളുടെ ഇൻട്രസ്റ്റ് ആകുമ്പോൾ അതിനാ ലസ്റ്റ് എന്ന് പറയുന്നത്. ഒന്ന് ജഡമോഹം, മറ്റൊന്ന് കൺമോഹം. കൺമോഹം ഇല്ല, ഞാൻ പറഞ്ഞത് നമ്മൾ ജീവിക്കുന്നത് ഈ ലോകത്തിന്റെ ഒരു ഇൻഫ്ലുവൻസ് എപ്പോഴും ലോകം അതാ ഞാൻ പറഞ്ഞത്, നമ്മളിങ്ങനെ വലിച്ചുകൊണ്ടിരിക്കും. കാരണം അവന്റെ സിസ്റ്റത്തിൽ നിന്ന് നമ്മൾ പുറത്തു പോകുന്നത്, ലോകത്തിന്റെ സിസ്റ്റത്തിൽ നിന്ന് നമ്മൾ പുറത്തു പോകുന്ന, ഇപ്പൊ നമ്മൾ എവിടെയാ കേട്ടില്ല, എവിടെയാ ഇപ്പം? ദൈവരാജ്യത്തിലാ. ഇത് ആത്മീയ കണ്ണുകൾ കൊണ്ടൊന്ന് കാണണം കേട്ടോ, നമ്മൾ നമ്മുടെ ഹൃദയദൃഷ്ടി ഒന്ന് പ്രകാശിക്കണം. ഞാൻ എവിടെയാ? ഞാൻ ദൈവരാജ്യത്തിലാ. എന്താ ദൈവരാജ്യത്തിന്റെ പ്രത്യേകത? ദൈവരാജ്യത്തിന്റെ പ്രത്യേകത, ദൈവം രാജാവായിട്ട് ദൈവത്തിന്റെ കാര്യപരിപാടികളുള്ള ദൈവത്തിന്റെ ഭരണമുള്ള സ്ഥലമാണ് എന്താ ദൈവരാജ്യം. അതാ സഭ ദൈവരാജ്യമായിരിക്കുന്നേ. ഇവിടെ എന്താ, ഇവിടെ ദൈവത്തിന്റെ കാര്യങ്ങളാണ്. ഇവിടെല്ലാം സഭയിൽ മാത്രമല്ല, വീട് ദൈവരാജ്യത്തിന്റെ ഭാഗമാണ്. നമ്മുടെ വീട്ടിലും ദൈവം രാജാവായിട്ട് വാഴണം. ദൈവം രാജാവായിട്ട് വാഴുന്നില്ലെങ്കിൽ ലോകം നമ്മുടെ വീട്ടിനെ കയറി അങ്ങ് വിഴുങ്ങും. സഹോദരങ്ങളെ, സഭ മാത്രമല്ല, ഇനി സഭയിൽ പോലും ലോകം കയറിക്കൊണ്ടിരിക്കുക. എങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നേ? മാർക്കറ്റിംഗ് സഭയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമോ? സഭയിൽ മാർക്കറ്റിംഗോ? ആ, സഭയിലും മാർക്കറ്റിംഗ് ഉണ്ട്. എന്തൊക്കെ ടെക്നോളജികൾ ഉപയോഗിച്ചാണ് നമ്മൾ എന്ത് ചെയ്യാന്ന് അറിയാം, ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ നോക്കുന്നത്. അവർക്ക് ഒരു ഇൻഫ്ലുവൻസും തോന്നില്ല. നമ്മൾ ഭയങ്കര പരിപാടികൾ വെച്ച് ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ നോക്കുക. ഞാൻ പറയട്ടെ, നമ്മുടെ ലേറ്റസ്റ്റ് ടെക്നോളജി കൊണ്ട് നമുക്കൊരാളെ പോലും യേശു ക്രിസ്തുവിനായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയത്തില്ല. പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ മാത്രമാ ദൈവരാജ്യത്തിന്റെ പ്രവർത്തനങ്ങളെല്ലാം. ഒരു ലേറ്റസ്റ്റ് ടെക്നോളജിയും വെച്ചല്ല. അപ്പോസ്തലന്മാര് പണവും ഇല്ലായിരുന്നു കയ്യില്, അവർക്ക് പറയാനായിട്ട് അവർക്ക് ഒരിടത്തും പിടിയും ഇല്ലായിരുന്നു, ഒന്നുമില്ലായിരുന്നു. പക്ഷേ അവർ ലോകം മുഴുവൻ സുവിശേഷം കൊണ്ട് നിറച്ചു. ഇന്ത്യയിൽ പോലും വന്നു, അവർ അനേക സ്ഥലങ്ങളിൽ പോയി, അവർ സുവിശേഷം അറിയിച്ചു, അവർ ലോകത്തെ പിടിച്ച് കുലുക്കി. അവർക്കുണ്ടായിരുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തിയായിരുന്നു. ഞാൻ പറഞ്ഞത് ടെക്നോളജി ഉപയോഗിക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്, ഈ ടെക്നോളജികൾ കൊണ്ടോ ലോകത്തിന്റെ സിസ്റ്റം കൊണ്ടോ നമുക്കൊരിക്കലും ദൈവരാജ്യം പണിയാനായിട്ട് പറ്റത്തില്ല. ദൈവരാജ്യം പണിയാൻ പറ്റില്ല, നമ്മൾ തിരിച്ചറിയണം. സഹോദരങ്ങളെ, ഈ കൊരിന്ത് ലേഖനത്തിൽ വാക്യമുണ്ട്, ഞാൻ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ ചിന്തിച്ചു, ശിശുവിനെ പോലെ സംസാരിച്ചു, ഞാൻ പുരുഷനായപ്പോൾ ശിശുവിനുള്ളത് എന്ത് ചെയ്തു? തിരിച്ചു കളഞ്ഞു. ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആത്മീയത്തിൽ. നാളുകൾ കഴിയുമ്പോൾ നമ്മൾ ശിശുവിനുള്ളത് തിരിച്ചു കളയണം. ആത്മീയ ശൈശവസ്ഥ മാറിയിട്ട് ആത്മീയ പക്വതയിലേക്ക് നമ്മൾ ചിന്തിക്കാനായിട്ട് തുടങ്ങണം. നമ്മുടെ ചിന്തകളൊന്ന് മാറണം, നമ്മുടെ സംസാരം മാറണം. ദൈവം ആഗ്രഹിക്കുക, ശിശുവിനുള്ളത് തിരിച്ചു കളഞ്ഞു. ഈ ദിവസങ്ങളിൽ ലോകം എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ ചിന്തിക്കുന്നത്? ഞാൻ പറഞ്ഞത് നമ്മൾ ചിന്തിക്കണം, നമ്മൾ ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, നമുക്ക് ദൈവം അനുവദിച്ചു തന്നിരിക്കുന്ന കാര്യങ്ങൾ. പക്ഷെ അതിൻ്റെ അകത്ത് മാത്രം നമ്മുടെ ശ്രദ്ധയായി പോകുമ്പോൾ, പ്രിയ സഹോദരങ്ങളെ, നമുക്കൊരിക്കലും ദൈവരാജ്യത്തിൻ്റെ പണിയിൽ വ്യാപൃതരാകാൻ കഴിയത്തില്ല. അത് പറയാൻ ഞാൻ പ്രധാനമായിട്ടും ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഞാൻ എൻ്റെ നെഗറ്റീവ് സൈഡ് പറയുന്നതിൻ്റെ കാര്യം, നെഗറ്റീവ് സൈഡ് നമ്മൾ അറിയുന്നില്ലെങ്കിൽ നമുക്ക് ആ പോസിറ്റീവ് സൈഡ് എന്താണെന്ന് കൃത്യമായിട്ടൊരു പിക്ചർ കിട്ടത്തില്ല. അതുകൊണ്ട് ഞാൻ ആദ്യമേ ആ നെഗറ്റീവ് സൈഡ് പറഞ്ഞത്. ഈ ലോകരാജ്യത്തിന്റെ സിസ്റ്റം മുഴുവൻ പിശാചിന്റെ കൺട്രോളില്ല, അവനെ കൺട്രോൾ ചെയ്യുന്നത്. ഞാൻ പല സൗരന്മാരോട് സംസാരിച്ചപ്പോഴത്തേന് ഈ ഐ ടിയിലൊക്കെ ഉള്ള കാര്യങ്ങൾ സൗരന്മാരിങ്ങനെ പറയായിരുന്നു, അവരുടെ ക്രൈസ് പുതിയ പുതിയ ഗാഡ്ജറ്റ്സ് മേടിക്കുക. 35,000 രൂപയുടെ മൊബൈലാണ് കയ്യിലുള്ളത്, അടുത്ത 50,000 രൂപയുടെ മൊബൈൽ കിട്ടുമ്പം വിത്തിൻ 6 മാസം കൊണ്ടൊക്കെ ആൾക്കാർ മൊബൈൽ മാറുന്നു. ഒരു വർഷം കൊണ്ടൊക്കെ, ഒറ്റ വർഷം പോലും ഇന്ന് ഒരു മൊബൈലിന് എന്തില്ല. കാരണം അറിയോ, കമ്പനി പുതിയ ചില കാര്യങ്ങൾ കൊണ്ടുവരിക, 1.8 MHz സ്പീഡ് എന്നൊക്കെ പറഞ്ഞ് പല പരിപാടികൾ കൊണ്ടുവരിക, പുതിയ പുതിയ പരിപാടികളാ. വലിയ വ്യത്യാസമൊന്നുമില്ലെന്നേ, പിക്ചേഴ്സ് അത്രമാത്രം വലിയ വ്യത്യാസമൊന്നും അറിയാൻ പോലും നമുക്ക് പറ്റത്തില്ല അല്ലേ. 35,000 രൂപയുടെ മൊബൈലിലും 50,000 രൂപയുടെ മൊബൈൽ, ഇവര് പറഞ്ഞത് 1000 pixels, മറ്റേത് എത്രയാ? 500 pixels, 500 pixels കൂടി. പക്ഷെ എനിക്ക് നോക്കിട്ടൊന്നും മനസ്സിലാകുന്നില്ലേ, നിങ്ങൾക്കും മനസ്സിലാകത്തില്ല. ഇതൊക്കെ ഭയങ്കര വലിയ സംഭവങ്ങൾ വേണ്ട കാര്യമാ ഞാൻ പറഞ്ഞത്. പിശാചിന്റെ കൺട്രോളിലാണ് ലോകം, അതുകൊണ്ട് അവൻ ഈ കാര്യങ്ങളെല്ലാം എന്ത് ചെയ്തിരിക്കുക, ഈ ലോകത്തെ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് മാക്സിമം ശ്രമിച്ചുകൊണ്ടിരിക്കുക. എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സ് ഇവിടത്തെ കാര്യങ്ങളിൽ കുടുക്കിയിടാനാണ് പിശാജ് ശ്രമിക്കുന്നത്. അതാ ഞാൻ പറഞ്ഞു വന്നേ, നമ്മുടെ മനസ്സ് ഈ ലോകത്തിലെ കാര്യങ്ങളിൽ എങ്ങനെയും കുടുക്കിയിടുക. നമ്മൾ നേരത്തെ വായിച്ച വാക്യം ശ്രദ്ധിച്ചായിരുന്നു, കൊരിന്ത് ലേഖനത്തില് എന്താ, ലോകത്തെ അനുഭവിക്കുന്നവർ അനുഭവിക്കാത്തവരെ പോലെ. കാരണം എന്താ, ലോകത്തിന്റെ രൂപം എന്ത് ചെയ്യാണ്? ഒഴിഞ്ഞു പോവുക. എന്റെ താഴേക്ക് ആ വാക്യം ഒന്ന് വായിക്കാം, 1 Corinthians 7, 1 Corinthians 7 അവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു ഏരിയ ഉണ്ട്. അടുത്ത വാക്യം വായിച്ചു, അതിന്റെ 32-ാം വാക്യം, verse 32. ആ ശ്രദ്ധിച്ച്, വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു വാക്യമാ. ഈ വാക്യം വായിക്കുമ്പോ ആ പട സന്തോഷമുള്ളത് കല്യാണം കഴിക്കാത്തവർക്ക്, ബാക്കി എല്ലാവർക്കും ഒരു ദുഃഖമാണ്. വിളിക്കുന്ന ഭൂരിപക്ഷം പേരും വിവാഹം കഴിച്ചു വരാം. പക്ഷെ ഇതൊരു സത്യമാ. പൗലോസ് പറഞ്ഞു, വിവാഹം കഴിച്ചവൻ, വിവാഹം കഴിച്ച ഭാര്യ ഭർത്താവിനെ എങ്ങനെ പ്രസാദിപ്പിക്കാമെന്നുള്ള ചിന്തയാ. ഭർത്താവിന് ഭാര്യയെ എങ്ങനെ പ്രസാദിപ്പിക്കാം എന്നുള്ള ചിന്തയാ. ഇവിടെ കുഴപ്പമിവിടെ കിടക്കുന്ന അറിയാവോ? എവിടെ കുഴപ്പം കിടക്കുന്നേ? ചിന്തയിലാ കുഴപ്പം കിടക്കുന്നേ, ചിന്തയിലാ. പൗലോസ് ആള് പറഞ്ഞു, നിങ്ങൾക്ക് കുടുക്കിടുവാനല്ല ഞാൻ ഈ പറയുന്നത്, നിങ്ങളെ ജാമാക്കാൻ വേണ്ടിയല്ല ഞാൻ ഈ പറയുന്നത്. കുഴപ്പം എവിടാന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ചിന്ത ഭയങ്കര ഇമ്പോർട്ടന്റ് ആ. ഇപ്പൊ വിവാഹം കഴിച്ചവര് സൂക്ഷിക്കേണ്ട ഒരു ഡേഞ്ചറിനെ കുറിച്ച് പറയുക, എന്താണെന്നറിയോ? ഭാര്യയെ പ്രസാദിപ്പിക്കാൻ വേണ്ടിയിട്ട് ജീവിക്കുന്നൊരു ജീവിതം. കഴിഞ്ഞ ദിവസം ഒരാൾ ബി പിക്ക് ഒരു ഡെഫിനേഷൻ പറഞ്ഞു എനിക്ക്, ഞാൻ ആദ്യമായിട്ട് കേട്ടതാണ്. ബി പി, ആ പുള്ളിക്ക് ചില ബി പി ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ ചെയ്യുന്ന ബി പിയോ? അതെ, ഭാര്യയെ പേടി, അതാണ് ബി പി. ഞാൻ പറഞ്ഞത് വിവാഹം കഴിച്ചവരുടെ ഒരു പ്രശ്നം ഭാര്യയെ എങ്ങനെ പ്രസാദിപ്പിക്കാം. ഭാര്യ എന്തെങ്കിലും പ്രശ്നമാവോ? നോ. ഞാൻ പറഞ്ഞത് കർത്താവിനെ എങ്ങനെ പ്രസാദിപ്പിക്കാമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം സഹോദരങ്ങളെ. അതിൻ്റെ അർത്ഥം കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വം നോക്കേണ്ടതല്ല ഞാൻ ഈ പറഞ്ഞത്. കുടുംബജീവിതത്തെക്കുറിച്ച് ഇവിടെ സ്ഥിരം ഓരോരോ ക്ലാസ്സുകൾ നമ്മൾ കേൾക്കുന്ന, ഞാൻ പറഞ്ഞത് കുടുംബജീവിതത്തിൻ്റെ നടുവിലും ഓരോ കാര്യങ്ങളും ഓരോ തീരുമാനവും ദൈവത്തിന് പ്രസാദകരമാണോ എന്നുള്ളതാണ് സ്റ്റാൻഡേർഡ്. ഒരു തീരുമാനമെടുക്കുമ്പോൾ ഇനി അത് ഭാര്യ പറഞ്ഞതാണ് ശരിയെങ്കിൽ ഓക്കെ ഫൈൻ, അംഗീകരിക്കണം ആ കാര്യം. ദൈവത്തിന് പ്രസാദകരമാണോ അത്? ദൈവത്തിന് ഹിതകരമല്ലാത്ത കാര്യമാണോ ഇത്? ഒത്തിരി തീരുമാനം എടുക്കേണ്ട സമയമാണ്. സ്കൂൾ അഡ്മിഷൻ മുതല് പിള്ളേരുടെ ഡ്രസ്സ് മേടിക്കുന്നത് മുതല് എന്തുമാത്രം തീരുമാനങ്ങൾ ഒരു കുടുംബത്തിൽ എടുക്കണ്ടേ. ഒരു ഡ്രസ്സ് മേടിക്കുമ്പം രണ്ടുപേർക്ക് രണ്ടഭിപ്രായമാണ്. ഭാര്യ പറയുന്നത് ഇത് മേടിക്കാം, ഭർത്താവ് പറയുന്നത് ഇത് മേടിക്കാം. ഓക്കെ, വാട്ട് ഇസ് ദ സ്റ്റാൻഡേർഡ്? എവിടെ നമ്മൾ നിൽക്കും? പിന്നെ കഴിവുള്ളവർ ജയിക്കും. ചില എന്നെ പിടിച്ചു നിൽക്കാനുണ്ട്, ചിലടത്ത് ഭാര്യമാർ ചില കഴിവുണ്ട്. ആ ചാൻ എങ്ങനെയൊക്കെ പറഞ്ഞാലും പിള്ളേരിങ്ങനെ ഇതേ ഇടുള്ളൂ എന്ന് പറഞ്ഞ് ചിലർ അവർ പുഷ് ചെയ്യും. അങ്ങനെ ചിലടത്ത് അങ്ങനെ മേടിക്കും. ചിലടത്ത് ഭർത്താക്കന്മാരാണ് എടി കൂടുതലൊന്നും ഉണ്ട്, ഇത് പാക്ക് ചെയ്തോളാം പറയും. ചിലടത്ത് അങ്ങനെയും എന്ത് ചെയ്യുന്നുണ്ട്, അങ്ങനെയും ഭരിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഞാൻ ചോദിക്കുന്നു, ഇതിൽ കർത്താവിന് എന്തെങ്കിലുമൊക്കെ സ്ഥാനം ഉണ്ടോ എന്നാ ചോദ്യം എൻ്റെ. ഒരു കാര്യത്തിന് കർത്താവിനെന്ത്? ഞാൻ പറഞ്ഞത് ഈ ചോദ്യം ഹൃദയത്തിലുണ്ടെങ്കിൽ രക്ഷപ്പെട്ടെന്ന് ഞാൻ പറഞ്ഞേ. കർത്താവ് ഇതിൽ എന്ത് ചിന്തിക്കുന്നു? നമ്മുടെ ഓരോ തീരുമാനങ്ങളിലും കർത്താവ് ഇൻട്രസ്റ്റഡ് ആ സഹോദരങ്ങളെ. നമ്മുടെ പർച്ചേസിംഗിൽ കർത്താവ് ഇൻട്രസ്റ്റഡ്. ഡു യു നോ ദാറ്റ്? നമ്മുടെ പർച്ചേസിംഗിൽ കർത്താവ് ഇൻട്രസ്റ്റഡാ. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഒരു സാധനം മേടിച്ച് ഓർക്കുന്നുണ്ട്. ഒരു കോവാഡീസ് ഒരു ചെരുപ്പുണ്ടായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ്, ഭയങ്കര ഫാഷനാണ്. മേ ബി 10 or 12 years back കോവാഡീസ് എന്ന് പറഞ്ഞ ചെരുപ്പ്. ഞാൻ കുറെ നാളായിട്ട് ഇങ്ങനെ പലരുടെ കാലം കിടക്കുന്ന കണ്ടപ്പോൾ ഒരു നോട്ട് ഔട്ട്, ആ ഇതൊരെണ്ണം മേടിക്കണം, ഇതൊരെണ്ണം മേടിക്കണം. അങ്ങനെ ഒരു ഒരിടത്ത് ഒരു സ്ഥലത്ത് ചെന്നപ്പോഴത്തേന് ഇതുപോലെ തന്നെ എൻ്റെ ഒരു കസിൻ, അവൻ പറഞ്ഞു ഭാ നമുക്ക് ചെരുപ്പ് മേടിക്കാന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ മനസ്സിൽ കോവാഡീസ് ഉണ്ട്, ഇവനോട് മിണ്ടിയില്ല. അവിടെ ചെന്ന് അത് സംഭവം കണ്ടു, മേടിച്ചു. മേടിച്ചുകൊണ്ട് ഞാൻ പോരുമ്പോൾ പെട്ടെന്ന് എൻ്റെ ഹൃദയത്തിൽ എന്തോ ഒരു ശൂന്യത പോലെ, എന്റെ സന്തോഷം പോയി. എനിക്ക് മനസ്സിലാകുന്നില്ല എന്തുകൊണ്ടാണ് സന്തോഷം പോയെന്ന്. ഞാൻ പെട്ടെന്ന് സെൻസ് ചെയ്യാണ് എൻ്റെ ഒരു സന്തോഷം നഷ്ടപ്പെട്ടതുപോലെ. ഞാൻ ഇതുപോലെ എൻ്റെ ഒരു സ്നേഹത്തിൻ്റെ വീട്ടിലോട്ട് വെച്ചാൽ ഞാൻ പറഞ്ഞവരോട് പറഞ്ഞു, കുറച്ച് സമയം ഞാനൊന്ന് ഒറ്റയ്ക്കൊന്ന് ഇരിക്കട്ടെ, അതിന് ശേഷം ഞാൻ വരാം എന്ന് പറഞ്ഞ് മുറിക്ക് അത് കയറി ഞാൻ പ്രാർത്ഥിച്ചു. അപ്പോൾ ഞാൻ സെൻസ് ചെയ്തേ എൻ്റെ താല്പര്യം നാളുകളായിട്ട് താലോലിച്ചുകൊണ്ടിരുന്നതാ. കർത്താവിനോടുള്ള ഒരാലോചനയും ചോദിച്ചില്ല, എൻ്റെ സ്വന്തം ഇഷ്ടം. കർത്താവ് എന്നെ ഒന്ന് ബ്രേക്ക് പിടിച്ച് ചവിട്ടിയതാ, ഒന്ന് ബ്രേക്ക് ഔട്ട് ചെയ്താ. നമ്മുടെ സ്വന്തം താല്പര്യങ്ങളുടെ നടുവിലൊരു ക്രൂശ് വെക്കാനായിട്ട് ഞാൻ കണ്ണീരോടെ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ എനിക്കത് വേണ്ട. കർത്താവേ ഹൃദയം കൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നറിയോ, ഞാൻ ആ ഇസഹാക്കിനെ യാഗപ്പെടുത്തി വെച്ചു. പക്ഷെ അതിനുശേഷം ഞാൻ ആ ചെരുപ്പിട്ടു കേട്ടോ, ചെരുപ്പിട്ടു. കാരണം വീണ്ടും ഒരെണ്ണം മേടിക്കാനായിട്ടുള്ള കപ്പാസിറ്റി ഒന്നുമില്ല. പക്ഷെ ഞാൻ ചെരുപ്പിട്ടെങ്കിലും അല്പം പോലും എന്റെ ഹൃദയത്തിൽ അത് പറ്റിയിരുന്നില്ല. ഞാൻ പറഞ്ഞ സഹോദരങ്ങളെ, ഈ ഇത് ആത്മീയ ശൈശവത്തിലാണ് നിങ്ങൾക്കിത് മനസ്സിലാകത്തില്ല. വളർച്ചയുടെ പാതയിൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളോ അതൊക്കെ. ഒരു ചെരുപ്പ് മേടിച്ചാൽ കുഴപ്പം, ഞാൻ പറഞ്ഞ കർത്താവുമായിട്ട് കണക്ഷൻ ഉള്ളവന് ഒരു ചെരുപ്പ് മേടിക്കുമ്പോഴും ഒരു ഷർട്ട് മേടിക്കുമ്പോഴും അവനെപ്പോഴും കണക്ഷൻ മുകളിൽ, എന്താ കർത്താവേ എന്റെ താല്പര്യം വേണ്ട കർത്താവേ, നിന്റെ ഹിതം എന്താ കർത്താവേ എന്ന് ചോദിക്കുന്ന മനോഭാവത്തിലാണ്. അത് ആത്മീയ ജീവിതം അല്ലാതെ ഏതെങ്കിലും ഒരു പ്രത്യേക കാര്യം മാത്രമല്ല. ചിലത് ചില കാര്യത്തിലോ, ജോലിയുടെ കാര്യത്തിലൊക്കെ വരുമ്പോൾ ദൈവം എന്നിന്റെ ഹിതമാണോ ചോദിക്കുന്ന, ഇത്രയേ ഉള്ളൂ. അറ്റ്മോസ്ഫിയർ നല്ലതായിരിക്കണം, അവിടെ പ്രശ്നമൊന്നും ഉണ്ടാകരുത്, അതുകൊണ്ട് ദൈവഹിതം ചോദിക്കാൻ. നോ, കൊച്ചു കാര്യങ്ങളിൽ പോലും കർത്താവിനോട് ചോദിക്കുന്ന ഒരു ജീവിതം. കർത്താവ്, നിനക്ക് സന്തോഷമാണോ ഞാൻ ഈ കാര്യം ചെയ്തേ? സാർ, ഞങ്ങൾ ഇനി കുറച്ചും കൂടെ ഞാൻ പറയാം. ഈ ഞാൻ പലപ്പോഴും ഈ പ്രോഗ്രാമുകൾ, കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ പ്രോഗ്രാമിന് പോയി കൃപയുടെ അവിടുത്തെ സ്കൂൾ ഡേക്കൊക്കെ. അപ്പൊ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം അറിയോ, ആൾക്കാരൊക്കെ ഡ്രസ്സ് ധരിക്കുന്നതിന് വേണ്ടിയിട്ടാണെന്നറിയോ, മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാനായിട്ട്. നമ്മളതിൽ മാന്യമായ വസ്ത്രം ധരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. മറ്റുള്ളവരെ കുറിച്ച് എന്റെ ചിന്ത അങ്ങനെയാ. അപ്പോഴും ഞാൻ ചോദിക്കുന്നത്, മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാനാണോ നമ്മൾ ഡ്രസ്സ് ധരിക്കുന്നത്? ഇതും ആത്മീയ ശൈശവത്തിലുള്ള ഒരു വിട്ടുകളയ്യ, അവർക്കുള്ള കാര്യമല്ല. ആത്മീയമായിട്ട് വളരുന്നവരുടെ ചോദ്യമാണ് ഞാൻ ഈ പറഞ്ഞേ. അവരുടെ ഡ്രസ്സ് ധരിക്കുമ്പം അവർ ചിന്തിക്കും, മറ്റുള്ളവർക്ക് അടർച്ച ഉണ്ടാക്കുവോ? See, why I am doing it? എന്തുകൊണ്ടാണ് ഞാനത് ചെയ്യുന്നെന്നുള്ള ചോദ്യമാണ് അവർക്ക് എപ്പോഴും. ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും, ചില കാര്യങ്ങൾ ചെയ്യുമ്പം ആ ഡ്രസ്സ്, ഓ അത് കുറച്ചുമാര് ഷോ ഓഫിന് വേണ്ടിയിട്ടുള്ളതാ? നോ. ഞാൻ പറഞ്ഞ സൗരങ്ങളെ, കർത്താവ് നമ്മുടെ പർച്ചേസിംഗിൽ ഇൻട്രസ്റ്റഡ് ആണ്. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ആ കാര്യം? കുറെ പേര് ചിന്തിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ ബാക്കി എല്ലാവരോടും കൂടെ ചോദിക്കുന്നേ, കർത്താവ് നമ്മുടെ വീട്ടിലെ ഓരോ കൊച്ചു കാര്യങ്ങളിലും ഇൻട്രസ്റ്റഡാ? നമ്മൾ എവിടെ താമസിക്കുന്നു എന്നുള്ളതിൽ കർത്താവ് ഒത്തിരി ശ്രദ്ധയുള്ള ഒരാളാ? ഇനി കുറച്ചും കൂടെ പറയാം, അവിടെ നമ്മളെ ആക്കി വെച്ചതും കർത്താവാ. ഞാൻ ഇതിലേക്കാ പറഞ്ഞു വരാൻ പോകുന്നേ, നമ്മുടെ മുഴുവൻ ജീവിതവും കർത്താവ് ഇൻട്രസ്റ്റഡ് ആണെന്ന്. എവിടെ താമസിക്കുന്നു കർത്താവിന്റെ താല്പര്യമുണ്ട് അക്കാര്യത്തിൽ, എവിടെ ജോലി ചെയ്യുന്നു കർത്താവിന്റെ താല്പര്യമുണ്ട്, എവിടെ നമ്മൾ പോകുന്നു കർത്താവിന്റെ താല്പര്യമുണ്ട്. കഴിഞ്ഞ ദിവസം എനിക്കൊരു ഇൻവിറ്റേഷൻ വന്നു. എന്റെ കോളേജിൽ പണ്ട് എന്റെ കൂടെ പഠിച്ച പിള്ളേരെല്ലാം കൂടെ കോളേജിൽ ഒത്തുകൂടുന്നു, കുറെ പേരൊക്കെ ഒത്തുകൂടുന്നുണ്ട്. എന്നെ അവർ വിളിച്ചു. എൻ്റെ ഒരു പയ്യൻ പറഞ്ഞറിയോ, നീ വന്ന അടിപൊളിയായിരിക്കും എന്നാ പറഞ്ഞേ. കാരണം അവൻ പണ്ടത്തെ ചിന്ത കിടക്ക, അവന് മനസ്സിലായില്ല ഈ സംഭവം അടിപൊളിയൊക്കെ മാറി എന്നുള്ള കാര്യം. അവന് 20 വർഷത്തിന് ശേഷമായി ആൾക്കാരൊക്കെ എന്നെ ഫോൺ ചെയ്തു, പലരും ഫോൺ ചെയ്തു എന്റെ കൂടെ പഠിക്കുന്നവരൊക്കെ. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പ്രാർത്ഥന, കർത്താവേ ഞാൻ ഈ പോകുന്നതുകൊണ്ട് എന്റെ സാക്ഷ്യം പറയാനും അവരെ എന്തെങ്കിലും വിധത്തിൽ സ്പിരിച്വലി സഹായിക്കാനായിട്ടുള്ള കാര്യത്തിന് വേണ്ടിയാ ഞാൻ പോകുന്നെങ്കിൽ എനിക്ക് പോകാൻ താല്പര്യം, അല്ലെങ്കിൽ എനിക്ക് ആ വഴിക്കൂടെ പോലും പോകണ്ട. ഞാൻ പറഞ്ഞത്, ഞാൻ എവിടെ പോകുന്നു എന്നുള്ളതിലും കർത്താവ് ഇൻട്രസ്റ്റഡ് ആണെന്ന് ഞാൻ പറഞ്ഞു തന്നെ. കർത്താവ് ഇൻട്രസ്റ്റഡാ. ഇനി അനേകം പേർക്ക് ആത്മീയമായിട്ട് അവരായിരിക്കുന്ന സ്ഥലത്ത് എഫിഷ്യന്റ് ആകാൻ കഴിയാത്തതിന്റെ കാര്യം റീസൺ ആണെന്ന് നിങ്ങൾക്കറിയാവോ? അവിടെയാണ് ജോലിക്ക് ദൈവം എന്നെ ആക്കി വെച്ചിരിക്കുന്ന ബോധ്യം ഇല്ലാത്തതുകൊണ്ടാ. ഒരു വാക്യം നമുക്ക് വായിക്കാം, നിങ്ങൾക്ക് അറിയാവുന്ന വാക്യോ ഒന്നുകൂടെ ഓർപ്പിക്കാം. Acts 17:26. ഭൂതലത്തിലെങ്ങും കുടിയിരിക്കുവാൻ അവൻ ഒരുത്തിൽ നിന്ന് മനുഷ്യജാതിയെ ഒക്കെയും ഉളവാക്കി അവരുടെ നിവാസത്തിന് അതിരുകളും കാലങ്ങളും നിശ്ചയിച്ചു. Determined their appointed times and the boundaries of their habitation. നമ്മുടെ താമസിക്കാനായിട്ടുള്ള നമ്മുടെ അതിരുകളും കാലങ്ങളും ഒക്കെ നിശ്ചയിച്ചത് കർത്താവാണ്. നമ്മളതിനെ കുറിച്ച് സീരിയസ് ആണോ? ആ വാടക വീട്ടിൽ താമസിക്കണമെന്നാണ് കർത്താവിന് നമ്മെ കുറിച്ചുള്ള ഒരു ആഗ്രഹം. നമ്മൾ ആ സ്ഥലത്തായിരിക്കണം എന്നുള്ള. ഞാൻ ചോദിക്കട്ടെ സഹോദരങ്ങളെ, നമ്മളിത് ചോദിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള പ്രധാനപ്പെട്ട കാര്യം. അവിടെ നമുക്ക് ദൈവത്തിന്റെ ഇഷ്ടം മിസ്സായി പോകുന്നേ. നമ്മൾ ഇപ്പോൾ ആയിരിക്കുന്ന സ്ഥലം ദൈവം എന്നെ ആക്കി വെച്ചിരിക്കുന്നതാണെന്ന്. ഇനി അല്ലെങ്കിൽ ചോദിക്കണം, ദൈവമേ നീ എന്നെ ആക്കി വെച്ചതാണോ? നമ്മൾ ആയിരിക്കുന്ന ജോലി ദൈവം അവിടെ നമ്മളെ ആക്കി വെച്ചിരിക്കുന്നതാണ്. ദൈവത്തിന്റെ റെപ്രസെന്റേറ്റീവായിട്ട് ഈ ഒരു ബോൾനെസ്, ഈ ഒരു ബോധ്യം ഉള്ളവർക്ക് മാത്രമേ അവരുടെ ഓഫീസിൽ എന്തേലും ഒന്ന് സുവിശേഷത്തിന് വേണ്ടി ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളായിരിക്കുന്ന വീടിന്റെ ചുറ്റുപാട് ദൈവം എന്നെ ഇവിടെ ആക്കി വെച്ചിരിക്കുകയാണ്. സ്വരങ്ങളെ, ഈ ചിന്ത നമ്മുടെ ഹൃദയത്തെ ഭരിക്കണം കേട്ടോ. ഇത് നമ്മുടെ ചിന്തയല്ലേ, യേശുവിന്റെ ചിന്തയാ. പിതാവ് തരുന്ന പാനപാത്രം ഞാൻ കുടിക്കേണ്ടതല്ലയോ. യേശു എല്ലാം പിതാവ് അനുവദിക്കുന്ന കാര്യമായിട്ടാ ചിന്തിക്കുന്നത്. ശമരിയിലേക്ക് യേശു പോകുമ്പം പിതാവ് എന്നെ അയക്കുന്നതായിട്ടാണ് യേശു ചിന്തിക്കുന്നത്. സോരിലും സീദോനിലും ഒക്കെ കർത്താവ് പോകുമ്പോഴത്തേന് പിതാവ് എന്നെ അവിടേക്ക് അയക്കുന്നത്, അതാണ് യേശുവിന്റെ ചിന്ത. ഞാൻ പറഞ്ഞു, ഇതേ ചിന്തയിൽ നമ്മളും ജീവിക്കണം. എന്നെ ഇവിടെ ആക്കി വെച്ചിരിക്കുന്ന ദൈവമാ. ഇനി അടുത്തൊരു കാര്യം, എന്നെ ഈ സഭയിലാക്കി വെച്ചിരിക്കുന്നു ദൈവമാ. ഇതെന്റെ ഹൃദയത്തിനകത്തുനിന്ന് വേര് പിടിക്കുന്നില്ലെങ്കിൽ ഞാൻ വെറും ഒരു കാഴ്ചക്കാരനായി പോകും. ഞായറാഴ്ച വരുന്നു, തിരിച്ചു പോകുന്നു, അത്രേ കാണുള്ളൂ. ദൈവം എന്നെ ഇതിന്റെ ഭാഗമാക്കി വെച്ചിരിക്കുന്നു എന്നുള്ള ചിന്തയുള്ളവർക്കാ അടുത്ത ലെവലിൽ ദൈവമേ ഞാൻ ഇവിടെ എന്താ ചെയ്യേണ്ടെന്നുള്ള ചോദ്യം വരുന്നേ. എന്നെ എന്താ നീ ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്? എന്നെ ഈ സഭയിലാക്കി വെച്ചതിന്റെ പിന്നുള്ള ഉദ്ദേശം എന്താ? ഞാൻ അനുഗ്രഹമായി തീരുന്നേ കർത്താവിന്റെ ഉദ്ദേശം. ഞാൻ ഈ സഭയ്ക്ക് ഒരു അനുഗ്രഹമായിരിക്കണം. ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഞാൻ അനുഗ്രഹമായിരിക്കണം. ഞാൻ പഠിക്കുന്ന സ്ഥലത്ത് ഞാൻ അനുഗ്രഹമായിരിക്കണം. ഞാൻ ജീവിക്കുന്ന അല്ലെങ്കിൽ താമസിക്കുന്ന സ്ഥലത്ത് ഞാൻ അനുഗ്രഹമായിരിക്കണം. ഇതിനാദ്യം വേണ്ടത് ദൈവം എന്നെ ഇവിടെ ആക്കി വെച്ചിരിക്കുന്നു എന്നുള്ളൊരു ബോധ്യമാണ്. ഇനി എന്റെ മക്കളെ ദൈവം എനിക്ക് തന്നതാ എന്നുള്ളൊരു ബോധ്യം വേണം. ദൈവം തന്നാ നമുക്കറിയാം, പക്ഷെ ഞാൻ ചോദിക്കുന്നത്, ആർ വി ടേക്കിംഗ് ദാറ്റ് റെസ്പോൺസിബിലിറ്റി? ദൈവമാണ് എനിക്ക് അവരെ തന്നിരിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ? അവരെ ബിൽഡ് ചെയ്യാൻ, അവരെ വളർത്താൻ, അവരെ ആത്മീയമായിട്ട് സഹായിക്കാൻ, അവരുടെ ക്യാരക്ടർ ബിൽഡ് ചെയ്യാൻ, അവരെ തിരുത്താൻ, ചില സമയത്ത് ശാസിക്കാൻ, അവരെ ശിക്ഷിക്കാൻ, അതുമാത്രമല്ല അവരെ ഉത്സാഹിപ്പിക്കുവാൻ, അവരെ ഒരുപോലെ സ്നേഹിക്കുവാൻ, വ്യത്യാസമില്ലാതെ നിറം കൂടുതലുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരുപോലെ സ്നേഹിക്കാൻ. ഒത്തിരി പേര് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ഡു യു നോ ദാറ്റ്? ഒത്തിരി മക്കള് അവരുടെ വിഷമം പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. എന്നറിയാവോ, എനിക്ക് നിറം കുറവായിരുന്നു, അതുകൊണ്ട് എൻ്റെ പേരൻസിന് അനിയത്തിയോടായിരുന്നു സ്നേഹം കൂടുതൽ, അല്ലെങ്കിൽ ചേട്ടനോടായിരുന്നു സ്നേഹം കൂടുതൽ. എനിക്ക് കഴിവ് കുറവായിരുന്നു, അതുകൊണ്ട് നല്ലോണം പഠിക്കുന്ന ചേട്ടനോടാണ് അപ്പനും ഒക്കെ അമ്മയ്ക്ക് സ്നേഹം ഉണ്ടായിരുന്നു. ഒത്തിരി പേര് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്നേ, ശരിയാ, അവർക്ക് കഴിവ് കുറവാ, എങ്കിലും ഒരുപോലെ സ്നേഹിക്കാൻ പറ്റുന്നുണ്ടോ? അവരുടെ ബുദ്ധിയിൽ ചില കുറവുണ്ട്, പഠിക്കാനായിട്ട് അതുപോലെ പഠിക്കുന്നില്ല, ബട്ട് സ്റ്റിൽ ഒരു കമ്പാരിസണും ഇല്ലാതെ അവരെ സ്നേഹിക്കാനായിട്ട് പറ്റുന്നുണ്ടോ? ഞങ്ങളൊക്കെ എടുക്കുന്ന ഏറ്റവും വലിയ ചലഞ്ച് എന്നറിയോ, ഞാൻ എപ്പോഴും മേക്ക് ഷുവർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഇവിടെ ഇരിക്കുന്ന എല്ലാ സഹോദരങ്ങളെയും ഒരു വ്യത്യാസവും ഇല്ലാതെ ഒരുപോലെ സ്നേഹിക്കാൻ. ഒരുപക്ഷെ ആരെങ്കിലും എന്നോട് ഇച്ചിരി സ്നേഹം കൂടുതൽ കാണിക്കുന്നുണ്ടായിരിക്കാം, പക്ഷേ തിരിച്ച് സ്നേഹിക്കുമ്പം എന്നോട് കൂടുതൽ സ്നേഹമുള്ളവരോട് കൂടുതൽ സ്നേഹം കാണിക്കാതെ ഒരുപോലെ അവരെ സ്നേഹിക്കാനായിട്ട്. ദിസ് ഇസ് എ ചലഞ്ച്. ഞാൻ പറഞ്ഞു, നമ്മളോട് സ്നേഹമുള്ളവരോട് നമുക്ക് കൂടുതൽ സ്നേഹമുള്ളേ. ലോകത്തിന്റെ സിസ്റ്റം അതാ, ലോകത്തിന്റെ സിസ്റ്റം കഴിവുള്ളവനെ അംഗീകരിക്കുക, സൗന്ദര്യമുള്ളവനെ അംഗീകരിക്കുക, യോഗ്യത ഉള്ളവനെ അംഗീകരിക്കുക, ഇതൊക്കെയാണ് ലോകത്തിന്റെ സിസ്റ്റം. യേശു നേരെ തിരിച്ച, യേശു ബ്ലെസ്ഡ് ആർ ദ പുവർ, ബ്ലെസ്ഡ് ആർ ദോസ് ഹു മോൺ, വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ, ദരിദ്രായവർ ഭാഗ്യവാന്മാർ. ലോകത്തിന്റെ സിസ്റ്റത്തിന്റെ നേരെ ഓപ്പോസിറ്റാണ് യേശുവിന്റെ സിസ്റ്റം, നേരെ ഓപ്പോസിറ്റാണ് യേശുവിന്റെ സിസ്റ്റം. അതാ ഞാൻ പറഞ്ഞത്, ലോകത്തിന്റെ സിസ്റ്റം നമ്മൾ കണ്ടുപഠിച്ചത് ഒത്തിരി, അതെല്ലാം ഒന്ന് ഡിലീറ്റ് ചെയ്ത് ഫോർമാറ്റ് ചെയ്തിട്ട് ദൈവത്തിന്റെ സിസ്റ്റത്തിലേക്ക് നമ്മൾ പൂർണ്ണമായിട്ടൊന്നായി തീരണം. അതാ ദൈവരാജ്യത്തിന്റെ ജീവിതം. വ്യത്യാസങ്ങളില്ല അവിടെ. ദൈവരാജ്യത്തിൽ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസമുള്ളവൻ അല്ല വലിയ ആള്, ദൈവരാജ്യത്തിൽ സൗന്ദര്യമുള്ളവനല്ല വലിയ ആള്, ദൈവരാജ്യത്തിൽ ഇൻഫ്ലുവൻസ് ഉള്ളവനല്ല വലിയ ആള്. അതാ ഞാൻ പറഞ്ഞത്, ലോകത്തിന്റെ സിസ്റ്റത്തിൽ നിന്ന് കർത്താവ് നമ്മളെ പറിച്ചെടുത്ത് ദൈവത്തിന്റെ സിസ്റ്റത്തിലാക്കി വെച്ചിരിക്കുക. ഈ ബോധ്യം നമ്മുടെ ഹൃദയത്തെ ഭരിക്കണം. ഞാൻ എവിടെയപ്പം? ഞാൻ ദൈവരാജ്യത്തിലാ. കാരണം ലോകത്തിൽ എങ്ങനെയെന്നറിയോ, ഒരുത്തന്റെ കഴിവ് കണ്ടുകൊണ്ട് അവനെ സ്നേഹിക്കുന്നേ, അല്ലെങ്കിൽ ഒരുത്തന്റെ ഇടപെടാനായിട്ടുള്ള കപ്പാസിറ്റി കണ്ടിട്ട്. ചിലരെ കുറിച്ച് ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ടെന്നറിയോ, ഭയങ്കര ഇടപെടില്ല കേട്ടോ, ആൾക്കാരോട് ഭയങ്കര ഡീലിങ്ങാ, അവനെ ഇഷ്ടം പോലെ ആൾക്കാർ അവൻ്റെ പുറകെ കാണും. ദൈവരാജ്യത്തിൽ അങ്ങനല്ല കേട്ടോ. ചിലർ റിസർവ്ഡ് ആയിരിക്കും, ചിലർ ഒത്തിരി സംസാരിക്കും. പക്ഷെ ദൈവരാജ്യത്തിൽ അങ്ങനെ വ്യത്യാസമില്ല. ഒത്തിരി സംസാരിക്കുന്ന ഇടപെടുന്ന ആൾക്കാരും മിടുക്കന്മാരോട് കൂടുതൽ സ്നേഹവും, റിസർവ്ഡ് ആയിരിക്കുന്ന ആൾക്കാരോട് കുറവ് സ്നേഹം. നോ, ദൈവരാജ്യം അങ്ങനെയല്ല. ദൈവരാജ്യം, അതുകൊണ്ടാണ് യേശു ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു, എന്താ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. എന്താ, നിന്റെ രാജ്യം വരണമേ എന്ന് യേശു പ്രാർത്ഥിച്ചു. എന്താ നിന്റെ രാജ്യം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ രാജ്യം ഇവിടെ വരണം. ആ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് എന്ത്, ദൈവരാജ്യം. അതാണ് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ദൈവരാജ്യം എന്നാണ്. യേശു ഉള്ളപ്പോ അതൊരു ദൈവരാജ്യമാണ്. യേശുവാണ് ദൈവരാജ്യത്തിന്റെ എല്ലാം എല്ലാം. പക്ഷെ അവിടെ കൊണ്ട് തീർന്നില്ല. പെന്തക്കോസ് നാളിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നപ്പോൾ ദൈവരാജ്യം അവരുടെ നടുവിലേക്ക് ഇറങ്ങി വന്നു. അപ്പോസ്തലന്മാരുടെ നടുവിലേക്ക് 120 കൂടിയിരുന്നപ്പോൾ അവരുടെ നടുവിലേക്ക് ദൈവരാജ്യം ഇറങ്ങി വന്നു. ആത്മാവ് എവിടെയുണ്ടോ അവിടെയാണ് ദൈവരാജ്യം. പത്രോസ് പ്രസംഗിച്ചു, 3000 പേര് മാനസാന്തരപ്പെട്ടു. പിന്നെ അടുത്തത് നമ്മൾ കാണുന്നതെന്നറിയോ, അവരുള്ളതെല്ലാം വിറ്റ് ഇറക്കി അപ്പോസ്തലന്മാരുടെ കാൽക്കൽ കൊടുത്തു. വന്നിട്ട് എഴുതിയാണ്, മുട്ടുള്ളവൻ ആരും അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ ദേ ഹാവ് എ കൺസേൺ ഫോർ അതേഴ്സ്. മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കുന്നവരായിരുന്നു, മറ്റുള്ളവരുടെ ആവശ്യങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നവര്. അതാ ദൈവരാജ്യം. സ്വരങ്ങളെ ദൈവം നമ്മളെ ലോകത്തിൽ അങ്ങനെയല്ല. ലോകത്തിൽ പണമുള്ളവൻ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് വീണ്ടും വീണ്ടും. ദൈവരാജ്യം അങ്ങനെയല്ല. ദൈവരാജ്യം ഷെയറിംഗ്. ആ ദൈവരാജ്യത്തിന്റെ പ്രിൻസിപ്പിൾ, ഒരുത്തിന് കുറവ് കാണുമ്പോൾ അവൻ്റെ ഇല്ലായ്മയിലേക്ക് കൈനീട്ടുക, ഒരുത്തൻ ബലഹീനായിരിക്കുമ്പോൾ അവനെ താങ്ങുക, ഒരുത്തൻ ആരുമില്ലാതിരിക്കുമ്പോൾ അവൻ്റെ ഒരു സപ്പോർട്ട് കൊടുക്കുക, അവൻ്റെ തോളെ കൈയിടുക. ഇതാ ദൈവരാജ്യം എന്ന് പറയുന്നത്. ഇതാ യേശു. ഇത് പരിശുദ്ധാത്മാവിൽ സംഭവിക്കുന്ന കാര്യമാണ് കേട്ടോ. ഒരുവന്റെ ഉള്ളിലേക്ക് ദൈവരാജ്യം വരുമ്പോൾ, ഒരുവന്റെ ഉള്ളിലേക്ക് ആത്മാവ് വരുമ്പോൾ അവന്റെ ചിന്താഗതികൾ മാറാൻ തുടങ്ങുക. അതുവരെ ലോകത്ത് ആരെക്കുറിച്ചും ചിന്തയില്ലാത്തവൻ മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കാൻ ആരംഭിക്കും. ഞാൻ പറഞ്ഞത്, പിശാചിന്റെ രാജ്യത്ത് നിന്ന് അല്ലെങ്കിൽ ലോകത്തിന്റെ സിസ്റ്റത്തിൽ നിന്ന് കർത്താവ് നമ്മളെ ദൈവരാജ്യത്തിലേക്ക് ആക്കി വെച്ചു എന്നാണ് ഞാൻ പറഞ്ഞത്. ദൈവരാജ്യത്തിലേക്ക് ആക്കി വെച്ചു. ദൈവരാജ്യത്തിന്റെ പ്രത്യേകത അവിടെ ദൈവത്തിന്റെ ഇഷ്ടമാ. ദൈവരാജ്യത്തിന്റെ പ്രത്യേകത ദൈവത്തിന്റെ ഇഷ്ടം. ഓരോ കാര്യങ്ങളിലും ദൈവമേ നിന്റെ ഇഷ്ടം എന്താ? ഇതായിരിക്കണം നമ്മുടെ ചോദ്യം, ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യാനായിട്ട്. ഒരു വാക്യം വായിച്ചു നോക്കി, എന്നാ യോഹന്നാന്റെ സുവിശേഷം 5:38, John 6:38. ശ്രദ്ധിച്ചേ, യേശു പറയാണ്, ഞാൻ എന്റെ ഇഷ്ടമല്ല ചെയ്യാൻ വന്നത്. അതിന്റെ അർത്ഥം എന്നാ? അതിന്റെ അർത്ഥം എന്നാ? അപ്പൊ യേശുവിന് ഇഷ്ടം ഉണ്ടായിരുന്നു. എന്താ യേശുവിന്റെ ഇഷ്ടം എന്ന് പറഞ്ഞാൽ? എന്താ, മനുഷ്യനെന്നുള്ള നിലയിൽ ഉള്ള സ്വാതന്ത്ര്യമാണത്. ആദവനും ഹൗവയ്ക്കും ഉണ്ടായിരുന്ന ദൈവം കൊടുത്ത ഏറ്റവും വലിയൊരു ദാനമാ സ്വാതന്ത്ര്യം. മനുഷ്യന് ദൈവം കൊടുത്തിരിക്കുന്ന ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഫ്രീഡം, തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം. മനുഷ്യനെന്നുള്ള നിലയിൽ യേശുവിനും ഈ സ്വാതന്ത്ര്യമുണ്ട്, തെരഞ്ഞെടുക്കാൻ ഇഷ്ടമുള്ളത്. പക്ഷെ യേശു എന്തെന്നറിയോ, ആദാം തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം ദുരുപയോഗിച്ചപ്പോഴത്തേന് യേശു എന്തെന്നറിയോ, യേശു പറഞ്ഞു, എന്റെ ഇഷ്ടമല്ല എന്നെ അയച്ചവന്റെ ഇഷ്ടം. യേശുവിന്റെ മുഴുവൻ ജീവിതവും അതായിരുന്നു സഹോദരങ്ങളെ. ഓരോ പ്രാവശ്യവും യേശുവിന്റെ ഒരു ചോയ്സ് ഉണ്ട്. അതുകൊണ്ടാണ് യേശു പറഞ്ഞു, പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രമെങ്കിൽ നിന്നും മാറ്റണമേ. നാലോ ചോദിക്കും, പാനപാത്രം എന്നാ? ലോകത്തിലുള്ള മനുഷ്യന്റെ മുഴുവൻ പാപങ്ങളും സ്വന്തം ശരീരത്തിലേക്ക് വഹിക്കാൻ പോവാ. ആലോചിക്കുക, നമ്മൾ നമ്മൾ എപ്പോഴാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഡൗൺ ആകുന്നത്? എപ്പോഴാണെന്നറിയോ? എപ്പോഴാ? പലരും ഡൗൺ ആകുന്ന ആഹാരം ഇല്ലാത്തതുകൊണ്ടൊന്നുമല്ല, രോഗം വരുന്നോണ്ടും അല്ല, ആരെങ്കിലും നമ്മളെ കുറ്റപ്പെടുത്തുമ്പോഴാ നമ്മൾ ഏറ്റവും അധികം ഡൗണായി ഭാരപ്പെട്ട് നിരാശപ്പെട്ടു പോകുന്നത്. അല്ലേ, നമ്മളെക്കുറിച്ച് അപവാദം പറയുമ്പോഴാണ് നമ്മൾ പലപ്പോഴും എന്ത് ചെയ്യുന്നത്? ക്ഷീണിച്ച് തളർന്നു പോകുന്നത്. പക്ഷേ യേശു ലോകത്തിലുള്ള സകല മനുഷ്യന്റെ പാപങ്ങളും ഏറ്റെടുത്തപ്പം ചിന്തിച്ചു നോക്കി, അതിന്റെ ഭീകരത നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു, നമ്മൾ ഒരു പാപമാണ്, ഒരാൾ നമ്മളെ കുറ്റപ്പെടുത്തുന്ന ഒരു പാപം വഹിക്കാൻ പോലും നമ്മളെ കൊണ്ട് പറ്റുന്നില്ല. യേശു ലോകത്തിലുള്ള സകല മനുഷ്യന്റെ പാപങ്ങളും കൊണ്ട് പറഞ്ഞു, പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം, പിതാവുമായുള്ള ബന്ധം നഷ്ടപ്പെടാൻ പോവുക എന്നിട്ട് പറഞ്ഞു, എങ്കിലും എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം. ചോദിക്കട്ടെ സോരങ്ങളെ, ഇപ്പൊ നിങ്ങളായിരിക്കുന്ന ഓഫീസിൽ നിങ്ങൾ ഇറിറ്റേറ്റ് ചെയ്യുന്ന ചില ആൾക്കാരുണ്ടോ? അവിടെ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ചില ആൾക്കാർ ഓഫീസിലുണ്ട്. നമ്മൾ ഉടനെ ആഗ്രഹിക്കുന്നതെന്നറിയോ? റിസൈൻ ചെയ്യാനായിട്ടാ. കഴിഞ്ഞ ദിവസം ഒരാളോട് സംസാരിച്ച പുള്ളി പറഞ്ഞു, ബ്രദറെ എന്റെ കമ്പ്യൂട്ടറിന്റെ ഒരു വിൻഡോ ഞാനിങ്ങനെ ഓപ്പൺ ആയിട്ട് ഇട്ടിരിക്കുന്നത് സബ്മിറ്റ് എന്ന് പറഞ്ഞ ഉടനെ കൊടുത്താൽ മതി, അന്നേരം റെസിഗ്നേഷൻ പോകും, ഞാൻ എപ്പോഴും ഓപ്പൺ ആക്കി വെച്ചിരിക്കുകയെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നം വന്നാൽ ഉടനെ എന്ത് ചെയ്യും? സബ്മിറ്റ്. ഞാൻ ചോദിക്കുന്നത് റെസിഗ്നേഷനാണോ നമ്മൾ? നോ, ദൈവത്തോട് ചോദിക്കണം, ദൈവമേ ഈ ഡിഫിക്കൽട്ടായിട്ടുള്ള ആൾക്കാരുടെ കൂടെ ജോലി ചെയ്യാനാണോ നീ എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്? അവരിലൂടെ എന്നിലൂടെ അവരുടെ ജീവിതത്തെ മാറ്റാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ? അതേ ഞാൻ പറഞ്ഞു, ആദ്യം നമ്മൾ തിരിച്ചറിയേണ്ടത് ദൈവം എന്നെ ഇവിടെ ആക്കി വെച്ചിരിക്കുന്നുള്ള യാഥാർത്ഥ്യ സ്വരങ്ങളെ. ഇതറിയാത്തിടത്തോളം കാലം നമ്മൾ ഒരിക്കലും ഉണ്ടല്ലോ സെറ്റാകത്തില്ല. നമ്മൾ വിചാരിക്കുന്നത് ദൈവം ആക്കി വെച്ചിരിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ എന്നാ, എങ്ങനെയുള്ള സ്ഥലമായിരുന്നു അറിയാവോ? യാതൊരു പ്രശ്നവുമില്ലാത്ത സ്ഥലം. നമ്മൾ അങ്ങനെ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്, ഓഫീസിൽ എന്നെ ആരും ഒന്നും പറയുന്നില്ല, എനിക്ക് ഭയങ്കര ഫ്രീഡം, എല്ലാം ഉണ്ട്, ഒരു കുഴപ്പമില്ല, ഇങ്ങനെയുള്ള സ്ഥലമാണ്, അങ്ങനെയുള്ള സ്ഥലമാണ് നമ്മൾ പറയും ദൈവമായി. ഓഹ്, ഇപ്പൊ ദൈവത്തിന്റെ കൃപയാൽ ദൈവം എന്നെ ഇവിടെ ആക്കി വെച്ചിരിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, ബുദ്ധിമുട്ടുള്ള സ്ഥലം ദൈവം നിങ്ങൾ ആക്കി വെച്ചിരിക്കുന്ന സ്ഥലമാണോ? എനിക്കറിയാം നമ്മൾ ആരും മറുപടി പറയത്തില്ല കാര്യത്തിന്. പക്ഷെ യേശു അങ്ങനെ സ്ഥലത്തായിരുന്നത് എന്നറിയോ? നസറത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ? യേശുവിന്റെ സ്ഥലം നസറത്തായിരുന്നു, യാതൊരു നന്മയില്ലാത്ത സ്ഥലം. ഇവിടെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണെന്നറിയോ? ഒരു നന്മയില്ലാത്തൊരു സ്ഥലം ഇവിടെ എവിടെയാ ഉള്ളേ? ഗുജ്ലി അല്ലേ, അല്ലെങ്കിൽ ശിവാജിനഗറിലെ ഏതെങ്കിലും സ്ഥലം, ബോംബെയിലെ റെഡ് സ്ട്രീറ്റ്. പക്ഷെ അവിടെ ദൈവം ആക്കി വെച്ചിരിക്കുന്ന ആൾക്കാരെ നിങ്ങൾക്കറിയോ? ഒരു കുടുംബം ദൈവം അവർക്കൊരു ബേർഡൻ കൊടുത്തു, ബോംബെയിലെ റെഡ് സ്ട്രീറ്റിൽ സുവിശേഷം അറിയിക്കുക. ആ ഒരു കുടുംബമായിട്ട് അവിടെ പോയി അനേകരെ കർത്താവിംഗലേക്ക് നടത്തി, കാരണം അവർ തിരിച്ചറിഞ്ഞു ദൈവമാണ് എന്നെ ഇവിടെ ആക്കി വെച്ചിരിക്കുന്നത്. ഈ ബ്രസീലിലൊരു സ്ഥലമുണ്ട്, ബ്രസീലിൽ നിന്നുള്ള സഹോദരൻ ഒരിക്കലും ഇങ്ങനെ അലക്സ്, ബ്രസീലിലുള്ള അലക്സ് ഷെയർ ചെയ്തൊരു കാര്യമുണ്ട്. ബ്രസീലിലൊരു സ്ഥലമുണ്ട്, ഒരു സിറ്റി, ആ സിറ്റിയുടെ പേര് ഞാൻ പറഞ്ഞു, എന്നോട് ബാഡ് സിറ്റി എന്നോ അങ്ങനെ സംതിങ്, അങ്ങനെ എന്തോ ഒരു പേരാ. ആ സിറ്റിയുടെ പ്രത്യേകത, ഈ ഇമ്മോറൽ ആക്ടിവിറ്റീസിന്റെ ആൾക്കാർ, ഡ്രഗ് അഡിക്ട്സ്, ഇവരെല്ലാം കൊണ്ട് ആ സിറ്റി തള്ളും. പ്രത്യേകത അതിൻ്റെ അകത്തുനിന്ന് പിന്നെ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, തിരിച്ചു വരാൻ പറ്റത്തില്ല. ഗവൺമെന്റ് അതിനെ ഒരു റെഡ് അലേർട്ട് ഏരിയ ആയിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇവർ അടിക്കോ കൊല്ലോ ഗവൺമെന്റ് ശ്രദ്ധിക്കത്ത് പോലുമില്ല, അങ്ങോട്ട് ഗവൺമെന്റ് ശ്രദ്ധിക്കത്ത് പോലുമില്ല. അങ്ങനെയുള്ളൊരു സ്ഥലം, അവിടെ അടിയും പിടിയും വഴക്കും ബഹളം എന്ത് വേണം ചെയ്യാം അവിടെ. പക്ഷെ അവിടെ ഉള്ളവരെ വെളി കൊണ്ടുവരത്തില്ല, കാരണം ഇവനെ വെളിയിലോട്ട് കൊണ്ടുവന്ന പ്രശ്നമാണ്. അങ്ങനെയുള്ള സ്ഥലം. ഒരു ദിവസം ഒരു പാസ്റ്ററും ഭാര്യയും അവർക്കൊരു മോളും ഉണ്ട്. പാസ്റ്ററിനോട് ദൈവം പറഞ്ഞു, ഇതിൻ്റെ അകത്ത് പോയി നീ സുവിശേഷ വല്ല ചെയ്യണം. പുള്ളി പറഞ്ഞു, ദൈവമേ, പുള്ളിക്ക് അന്നേരം നമുക്ക് സംശയം വരും, ദൈവമാണോ സംസാരിച്ചേ? ഇപ്പൊ നമുക്കിവിടെ വേറെന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മളെന്നെ എന്ത് ചെയ്യും, ദൈവമാ സംസാരിച്ചേന്ന്. പക്ഷെ ഉടനെ പുള്ളി ഉടനെ പുള്ളി പോയില്ല. ഒരു ദിവസം പുള്ളി അന്നേരം പറഞ്ഞൊരു കാര്യം ഇതാണ്, ദൈവമേ ഞാൻ അവിടെ പോവുകയാണെങ്കിൽ എൻ്റെ ഭാര്യയ്ക്കത് പ്രശ്നമാകും, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നില്ല, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഭാര്യ പുള്ളിയോട് പറഞ്ഞു, നമുക്ക് അവിടെ വരുന്ന് പോയാലോ. അങ്ങനെ എന്ത് ചെയ്തു, ഇവര് അവിടെ പോയി. കുടുംബമാടി ഭാര്യയും ഭർത്താവും മോളും കൂടെ അന്ന് എനിക്ക് വന്നേ. അവർ പോയി ആ റെഡ് അലർട്ട് സിറ്റിച്ചെന്നു. അവിടെ ചെത്ത ഈ കാര്യങ്ങളും വഴക്കും ആൾക്കാരുടെ നിലവിളിയും രോഗവും ഇതെല്ലാം അവിടെ കണ്ടപ്പോഴത്തേന് കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്തു. അതിനുശേഷം ഭർത്താവ് പറഞ്ഞു, നമുക്ക് തിരിച്ചു പോവാം. ഭാര്യ പറഞ്ഞു, ഞാൻ വരുന്നില്ല, ഞാൻ ഇവിടെ എന്തെങ്കിലും ചെയ്യാൻ പോവാന്ന് പറഞ്ഞു. പുള്ളിക്കാരൻ ആ പട ദേഷ്യം വന്നു. പുള്ളിക്കാരൻ പറഞ്ഞു, നീ എവിടെ നിൽക്കുകയാണ്, നീ പോയി ചത്തോ എന്ന് പറഞ്ഞു. പുള്ളിക്കാരൻ എന്ത് ചെയ്തു, നേരെ പുറത്ത് വെളിയിൽ പോന്നു. അവിടെ വന്ന് മോള് പറഞ്ഞു, അമ്മ എവിടെ നിൽക്കുകയാണെങ്കിൽ ഞാനും അമ്മയുടെ കൂടെ നിൽക്കാന്ന് പറഞ്ഞു. അങ്ങനെ മോളും കൂടെ അമ്മയുടെ കൂടെ പോയി താമസിച്ച് അവർ ചെറിയ ചില കാര്യങ്ങൾ തീരുമാനമെടുത്തു. അപ്പോഴാണ് ഭർത്താവിന് മനസ്സിലായത്, ഇത്രയും നാള് ഭാര്യ എങ്ങനെ പ്രതികരിക്കുന്നു ഓർത്ത് ഇദ്ദേഹം മിണ്ടാതെ ജീവിച്ചതാ. പക്ഷെ ഇപ്പം ഭാര്യയാണ് അവിടെ ഏറ്റവും ആക്റ്റീവായിട്ട് നിൽക്കുന്നത്. അദ്ദേഹം അനുദവിച്ചു, കർത്താവിന് സന്നിധി ഏറ്റു പറഞ്ഞു. അദ്ദേഹം മടങ്ങിപ്പോയി, അവർ കുടുംബവുമായിട്ടുള്ള പ്രവർത്തനം ആരംഭിച്ചു. വഴി കിടക്കുന്ന രോഗികളെ എടുത്തുകൊണ്ട് വരിക, അവരെ ട്രീറ്റ് ചെയ്യുക, ഡ്രഗ് അഡിക്ട്സ് ആയിരിക്കുന്ന ആൾക്കാരെ ട്രീറ്റ് ചെയ്യുക. അങ്ങനെ അതിൻ്റെ അകത്ത് അവർ സെൻറ്റർ തുടങ്ങി. അങ്ങനെ ഗവൺമെൻറ് ഈ കാര്യം പറഞ്ഞു, അങ്ങനെ പലരും പറഞ്ഞു. അങ്ങനെ അവർ ഇതിൻ്റെ അകത്ത് ചില സെൻറ്റേഴ്സൊക്കെ ഉണ്ടാക്കി. അതുമാത്രമല്ല, ഇപ്പം ഇങ്ങനെയുള്ള ബ്രസീലിലുള്ള പല സ്ഥലങ്ങളിലും ഒരു സെൻറ്റേഴ്സ് തുടങ്ങി പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുക. ഞാൻ പറയുന്ന സഹോദരങ്ങളെ, ദൈവം നമ്മെ ഒരു ബ്ലെസ്സിങ് ആക്കാൻ ആഗ്രഹിക്കുക. പക്ഷെ നമ്മൾ പല പല റീസൺസ് പറഞ്ഞ് നമ്മൾ പലപ്പോഴും എന്ത് ചെയ്യാന്നറിയോ, അതിൽ നിന്ന് ഒഴിവായിക്കൊണ്ടിരിക്കുക. നമ്മളൊരു ബ്ലെസ്സിങ് ആക്കാൻ ദൈവം ആഗ്രഹിക്കുക. അതാ ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള ഹിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിങ്ങൾ ആ താഴത്തെ വാക്യം വായിച്ചു, ഇനി John 6:39, എന്റെ ഇഷ്ടമല്ല എന്നെ അയച്ചവന്റെ ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് അടുത്ത വാക്യം 39 വായിച്ചു ആരെങ്കിലും. വേഴ്സ് 40 കൂടെ, 40 വാക്യം. കണ്ടോ, അപ്പൊ യേശു പിതാവിന്റെ ഹിതം തിരിച്ചറിഞ്ഞ് എന്താണ്, ഒന്ന് പുത്രനെ നോക്കിക്കൊണ്ട് അവൻ വിശ്വസിക്കുന്ന എല്ലാവരും രക്ഷപ്രാപിക്കണമെന്ന പിതാവിന്റെ ഹിതം. എന്നിട്ട് പറയാണ്, ഒടുക്കത്തെ നാളിൽ ഞാൻ എന്ത് ചെയ്യും. അപ്പൊ ദൈവഹിതത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്താണെന്നറിയോ, നമ്മൾ ദൈവത്തെ അന്വേഷിക്കും എന്ത് കാര്യത്തിൽ അറിയോ, കർത്താവെ കല്യാണം കഴിക്കുമ്പോഴത്തേന് ദൈവത അന്വേഷിക്കും. എന്തിനാണെന്നറിയോ, പ്രശ്നമൊന്നും ഉണ്ടാകരുത്, അടിയിടിയൊന്നും കിട്ടരുത്, അതുകൊണ്ട് പ്രശ്നമൊന്നും ഉണ്ടാകരുത്. അതിനുവേണ്ടി ദൈവഹിതം അന്വേഷിക്കുന്നത്. നമ്മുടെ നാട്ടിലേക്കാണ് പ്രവാചകന്മാരെ തപ്പി ആൾക്കാർ പോവും. പ്രവാചക ഒന്ന് ആലോചന പറഞ്ഞേ. ഞാൻ ചോദിക്കുന്നത് സഹോദരങ്ങളെ, എന്നാൽ വിവാഹം കഴിക്കാൻ പോകുന്നത് ദൈവമേ നിന്റെ രാജ്യത്തിന്റെ വിസ്തൃതിക്കായിട്ട്, അനേകർ നിന്നെ അറിയുവാനായിട്ട്, കർത്താവിന് നാമം മഹത്വപ്പെടാനായിട്ട്, ആ ചിന്ത നമ്മളെ വരിക്കുന്നുണ്ടോ? നമ്മളിപ്പോഴും ഒരു നെഗറ്റീവ്, ഒരു ഫിയറിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഞാൻ പറഞ്ഞതിന്റെ പോസിറ്റീവ് സൈഡിലേക്ക് ചെല്ല്. അവിടെ ദൈവത്തിന്റെ ഹിതമെന്ന് പറഞ്ഞാൽ, പിതാവിന്റെ ഹിതമെന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ, ഇവിടെ നമ്മൾ വായിച്ച വാക്യം ഇതാണ്, എന്താണ്, അവൻ എനിക്ക് തന്നത് ഞാൻ ഒന്നും കളയാതെ എല്ലാം ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കണം. പിതാവിന്റെ ഹിതം അതാ. ഇവിടെ യേശുവിനെ നോക്കി, യേശുവിൽ വിശ്വസിച്ച് അവൻ ജീവിച്ച് മരിക്കുമ്പം ഒടുക്കത്തെ നാളിൽ അവൻ എന്ത് ചെയ്യും, ഉയർത്തെഴുന്നേൽക്കും. ജീവനോടുകൂടി ഉണ്ടെങ്കിൽ അവൻ എന്ത് ചെയ്യും, രൂപാന്തരപ്പെടും. ഇതാ പിതാവിന്റെ പ്രധാനപ്പെട്ട ഒരു ഹിതം. സോനങ്ങളെ, ഈ ഹിതം തിരിച്ചറിയുന്നുണ്ടോ? ഒരു വാക്യം കൂടെ വായിക്കാം, നിങ്ങൾ കുറച്ചും കൂടെ ക്ലിയർ ആവും. യോഹന്നാന്റെ സുവിശേഷം 4:34 അതിന്റെ 34 വാക്യം. കോണ്ടെക്സ്റ്റ് നമുക്കറിയാം, ശമരിയാസ്ത്രീയുടെ അടുക്കൽ യേശു സുവിശേഷമൊക്കെ പറഞ്ഞു. ശമരിയാസ്ത്രീ എന്ത് ചെയ്തു, വീണ്ടും പട്ടണത്തിൽ പോയി. ഇപ്പൊ ശിഷ്യന്മാർ വന്നു, ശിഷ്യന്മാർ ഓർത്തോണ്ടിരിക്കുന്ന അറിയോ, യേശു വിശന്ന് കരിഞ്ഞിരിക്കുക, ഓടിപ്പാഞ്ഞു വരിക യേശുവിന് വല്ലതും കൊടുക്കാനായിട്ട്. എന്നിട്ട് എന്ന് പറഞ്ഞു, റബ്ബി ഭക്ഷിച്ചാലു എന്ന് പറഞ്ഞു. കാരണം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല, ഇപ്പൊ ബ്രഞ്ചായി. ആ ബ്രഞ്ചായാലും കഴിക്കും, ഗുരു കഴിക്കും, വിശന്നിരിക്കല്ലേ. യേശു അപ്പൊ പറഞ്ഞൊരു കാര്യമുണ്ട്, എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്ത് അവന്റെ പ്രവൃത്തി തേക്കുന്നതാ എന്റെ ആഹാരം. നോക്കേ, ഇപ്പൊ യേശു പറയാ, എന്നെ അയച്ചവന്റെ ഇഷ്ടം എന്താ അത്, എന്താ അത്, ഒരു പാവിയെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നതാ എന്നെ അയച്ചവന്റെ ഇഷ്ടം. സൗരങ്ങളെ നമ്മളിത് തിരിച്ചറിയണം കേട്ടോ ഈ ഒരു കാര്യം. എന്നെക്കുറിച്ചുള്ള ദൈവരാജ്യത്തിലായിരിക്കുന്ന ഓരോരുത്തരെയും കുറിച്ചുള്ള ഇഷ്ടം എന്താണെന്നറിയാമോ? ഒരു പാപിയെ മാനസാന്തരത്തിലേക്ക് നടത്തുക, ഒരു വ്യക്തിയെ ആത്മീയമായിട്ട് ഉത്സാഹിപ്പിക്കുക, ഒരാളെ ഏതു വിധേനയും എന്തെങ്കിലും ആത്മീയ കാര്യങ്ങളിൽ സഹായിക്കുക. ഇത് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരെയും കുറിച്ചുള്ള ദൈവത്തിന്റെ ഇഷ്ടമാണ്. ടു ബി എ ബ്ലെസ്സിങ് ടു അതേഴ്സ്, ബ്ലെസ്സിങ് ടു അതേഴ്സ്. നമ്മൾ ഈ ദിവസങ്ങളിൽ ഇത് സീരിയസ് ആയിട്ട് എടുക്കണം. അതിനുവേണ്ടി ദൈവം നിങ്ങളാക്കി വെച്ചിരിക്കുക. ഞാൻ പറയട്ടെ, എനിക്കൊരു സോഫ്റ്റ്വെയർ കമ്പനിയിൽ പോയി, അല്ലെങ്കിൽ ഒരു BPO-യിൽ പോയി, അവിടെ ചെന്ന് അവരോട് ഒന്ന് സംസാരിക്കാനായിട്ട് ഒന്ന് ഗ്യാപ്പ് പോലും തരത്തില്ല. എന്നാ പരിപാടി? സുവിശേഷ വേല. എന്നാ ചേട്ടൻ ഇറങ്ങിക്കോളാം പറയും. പക്ഷേ ദൈവം അതിനിവിടെ സഹോദരങ്ങളെ ഇവിടെ ആക്കി വെച്ചിരിക്കുക. ചില സ്ഥലങ്ങളിൽ സഹോദരിമാര്, ലോകത്തിലുള്ള എല്ലാ മൂവ്മെന്റ്സിലും സഹോദരിമാർക്ക് ഒരു മേജർ റോൾ ഉണ്ടായിരുന്നു സുവിശേഷം അറിയിക്കുന്നതിൽ. ഡു യു നോ ദാറ്റ്? ഏറ്റവും എഫക്റ്റീവായിട്ട് കർത്താവിന് വേണ്ടി പ്രവർത്തിച്ചത് സഹോദരിമാരാ. ചൈനയിലെ ഉണർവിലൊക്കെ എന്താ, സഹോദരിമാരാണ് ഏറ്റവും എഫക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നത്. നമ്മളായിരിക്കുന്ന സ്ഥലത്ത് അവിടെ തുടങ്ങാം. അവിടെ തുടങ്ങുമ്പം അതിൻ്റെ അപ്പുറത്തേക്ക് ദൈവം നമ്മളെ കൂട്ടിക്കൊണ്ടുപോകും. യേശു തിരിച്ചറിഞ്ഞു, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം എന്നറിയോ? അവൻ്റെ പ്രവൃത്തി തികയ്ക്കുക, അവൻ്റെ പ്രവൃത്തി തികയ്ക്കുക. യോഹന്നൻ 17 എടുക്കണ്ട, അവിടെ യേശു പറഞ്ഞു, നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തിയൊക്കെ ഞാൻ തികച്ചു. അങ്ങനെ അവസാനിപ്പിക്കുന്ന യേശു. അപ്പൊ യേശുവിന്റെ 3.5 വർഷക്കാലത്തെ ജീവിതത്തിന്റെ പ്രത്യേകം, 33 വർഷക്കാലത്തെയും പിതാവിന്റെ ഇഷ്ടം ചെയ്യാന്നുള്ളതായിരുന്നു. ഒരു ബ്ലസ്സിംഗ് ആയിട്ട് തീരുക, മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായിട്ട് തീരുക. സോ ഞങ്ങൾ ശ്രദ്ധിക്കാത്തൊരു വാക്യം ഞാൻ നിങ്ങളെ കാണിച്ചില്ല, എഫേസ്യ ലേഖനം. വാക്യം നമുക്കറിയാം, പക്ഷെ അതിനുള്ള അതിന്റെ കണക്ഷൻ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാറില്ല. എഫേസ്യ ലേഖനം അതിന്റെ 5-ാം അധ്യായം, എഫേഷ്യൻസ് 5 അതിന്റെ 17-ാം വാക്യം, 16 മുതൽ വായിച്ചു. ശ്രദ്ധിച്ചോണേ, എന്താണ് ഇത്? ദുഷ്കാലമാകിയാൽ സമയം എന്ത് ചെയ്യണം? തക്കത്തിൽ ഉപയോഗിക്കണം. 2-ാമത്, ബുദ്ധിഹീനരാകാതെ കർത്താവിന്റെ ഇഷ്ടം എന്നൊന്ന് നമ്മൾ എന്ത് ചെയ്യണം? തിരിച്ച് അടുത്ത വാക്യം വായിച്ച്. അതാണ് അതിന്റെ, എന്താണ് കർത്താവിന്റെ ഇഷ്ടം ചെയ്യുന്നുള്ളത് അവർ എഴുതി വെച്ചിരിക്കുകയാണ്. എന്താണ്? ആ, അതിനാൽ മത്തരാകരുത്. ആ മതി, ശ്രദ്ധിച്ചേ. ദൈവത്തിന്റെ ഇഷ്ടത്തെ കുറിച്ച് പറയാം. എന്താണെന്നറിയാവോ? ആത്മാവ് നിറഞ്ഞവരായിരിക്കണം. സ്വരങ്ങളിൽ ദുഷ്കാലമാ, ഈവിൽ ഡേയ്സാ. സമയം തക്കത്തിൽ ഉപയോഗിച്ചോണം. എങ്ങനെ സമയം തക്കത്തിൽ ഉപയോഗിക്കുന്നത്? ആത്മാവ് നിറഞ്ഞവരായി എന്ന് പറഞ്ഞാൽ, ആത്മാവ് നിറഞ്ഞവർക്കാണ് ഒരു ബ്ലസ്സിംഗ് ആകാനായിട്ട് പറ്റുന്നത്. അവരെങ്ങനെയാണ്? അവർക്ക് ഹൃദയത്തിൽ ഒരു പാട്ടുണ്ട്, സ്പീക്കിംഗ് ടു വൺ അനദർ, മറ്റുള്ളവരോട് പറയാനായിട്ടുണ്ട്. അങ്ങനെ എഴുതിയിരിക്കുന്നത്, സ്പീക്കിംഗ് ടു വൺ അനദർ ഇൻ സാംസ് ആൻഡ് ഹിംസ് ആൻഡ് സ്പിരിച്വൽ സോങ്സ്, സിംഗിങ് ആൻഡ് മേക്കിംഗ് മെലഡി വിത്ത് യുവർ ഹാർട്ട് ടു ദ ലോർഡ്, ഓൾവേസ് ഗിവിംഗ് താങ്ക്സ് ഫോർ ഓൾ തിങ്സ് ഇൻ ദ നെയിം ഓഫ് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ടു ഗോഡ് ഈവൻ ദ ഫാദർ. ആത്മാവ് നിറഞ്ഞവരായിരിക്കുക എന്നുള്ളതാ ഈ ദിവസങ്ങളെ മനസ്സിലാക്കേണ്ട ദൈവഹിതം. എന്നെ സംബന്ധിച്ചുള്ള ദൈവഹിതം ആത്മാവ് നിറഞ്ഞവരായിരിക്കുക എന്നുള്ളതാ. സഹോദരങ്ങളെ, ആത്മാവ് നിറഞ്ഞതിന്റെ പ്രത്യേകം എന്നറിയോ? ഒന്ന്, അവന്റെ ഹൃദയത്തിലൊരു പാട്ട്, അവന്റെ ഹൃദയത്തിൽ സ്തോത്രത്തിന്റെ ഒരു ശബ്ദം, സ്തുതി എപ്പോഴും അവന്റെ അധരങ്ങളിലുണ്ട്. അത് മാത്രമല്ല, അവൻ മറ്റുള്ളവരോടും കർത്താവിനെ കുറിച്ച് പറയും. അല്ല, ചുമ്മാ പോയി കുറെ സുവിശേഷം പറയാന്നുള്ളതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യം വേണ്ടത് ആത്മാവിന്റെ നിറവാ. ആത്മാവിന്റെ നിറവുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ വ്യാപരിക്കുന്ന ജീവനാൽ നമ്മൾ പോയി സുവിശേഷം പറയും. സുവിശേഷം പറയുക മാത്രമല്ല, ഞാൻ സുവിശേഷം പറഞ്ഞ ഉദ്ദേശിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവിനെ കുറിച്ച് എന്തെങ്കിലും പറയാ, ഒരാളെ ഉത്സാഹിപ്പിക്കുക, ഒരാളെ എൻകറേജ് ചെയ്യുക, ഒരാളെ കർത്താവിനെ കുറിച്ച് പറയുക, വാട്ട് എവർ ഇറ്റ് മേ ബി. ഒരുപക്ഷെ അത് വിശ്വാസിയാകാം, അവിശ്വാസിയാകാം, ആരെങ്കിലും ആയിരിക്കാം, വാട്ട് എവർ ഇറ്റ് മേ ബി, ആരോടാണെങ്കിലും. സ്വരങ്ങളത് ജീവന്റെ പ്രത്യേകതയാ. ആത്മാവ് നിറഞ്ഞവന്റെ ഉള്ളിൽ ഒരു ജീവൻ വ്യാപരിക്കുന്നുണ്ട്. അവൻ അറിയാതെ പറഞ്ഞു പോകും. നമുക്ക് പലപ്പോഴും പറയാൻ പറ്റാത്തതിന്റെ കാര്യം, ആത്മാവിന്റെ നിറവ് നമുക്കില്ലാത്തതുകൊണ്ടാ. നമുക്ക് അറിവില്ലാത്തതുകൊണ്ടല്ല കേട്ടോ. എന്താ? എന്തില്ലാത്തതുകൊണ്ടല്ല, ഇവിടെ ഇരിക്കുന്ന കൊച്ചു പിള്ളേരുടെ പോലും അറിവ് ഭയങ്കര ഇതാ. ഞാൻ അത്ഭുതപ്പെടാറുണ്ട്. നമ്മുടെ ടീനേജേഴ്സ്, നമ്മുടെ കൊച്ചുപിള്ളേരൊക്കെ അവരുടെ വചനത്തിന്റെ അറിവ് നമുക്ക് ചിന്തയ്ക്കപ്പുറമാണ്. ഇവിടെ ഇരിക്കുന്ന ഓരോ സഹോദരങ്ങൾക്കും അറിയാവുന്ന വചനങ്ങളും ആത്മീയ സത്യങ്ങളും ഞാൻ പറയട്ടെ, അനേക ആൾക്കാർക്ക് മറച്ചു വെച്ചിരിക്കുന്നതാ. അറിവില്ലാത്തതല്ല നമ്മുടെ പ്രശ്നം, നമ്മുടെ പ്രശ്നം ആത്മാവില്ലാത്തതാ. ആത്മാവില്ലാന്ന് ഞാൻ പറയുമ്പോഴത്തേന് ആത്മാവിന്റെ നിറവിൽ നമ്മൾ ആയിരിക്കാത്തതുകൊണ്ടാ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റാത്തത്. ഒരാളെ കാണുമ്പം ആത്മാവിന് നിറവുണ്ടുള്ള പ്രത്യേകം അറിയോ? അറിയാതെ മറ്റുള്ളവരുടെ കർത്താവിനെ കുറിച്ച് പറയും, കാരണം അവന്റെ ഹൃദയത്തിൽ ഇങ്ങനെ ബബിളിയല്ലേ, എങ്ങനെ പറയാതിരിക്കും? എന്താ ഹൃദയത്തിൽ നിറയുമ്പം അത് പുറത്തേക്കൊഴുകും. അതാ പറഞ്ഞത്, എന്നിൽ വിശ്വസിക്കുന്നതിന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്തുകൾ പറയുന്ന പോലെ ജീവജലത്തിന്റെ നദികൾ എന്ത് ചെയ്യും? പുറത്തേക്കൊഴുകുന്ന പറഞ്ഞേ. അത് ആത്മാവിന്റെ പ്രത്യേകത. ആത്മാവിന്റെ നിറവുള്ളവന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഇത് പുറത്തേക്കൊഴുകും, അവൻ അടക്കി വെക്കാനായിട്ട് പറ്റത്തില്ല. അപ്പൊ സൗരങ്ങൾ, നമ്മുടെ പ്രശ്നം ഇതാ. എന്താണെന്നറിയോ? ആത്മനിറവാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നേ. ഇവിടുന്ന് പോയ ഒത്തിരി സഹോദരങ്ങളെ ഞാൻ ശ്രദ്ധിച്ചു, നിങ്ങൾക്കറിയാവോ, ഇവിടുന്ന് പോയ സഹോദരങ്ങളിൽ ഒരു 90% ആൾക്കാരും അവരവർ ചെന്ന സ്ഥലങ്ങളിലൊക്കെ, ജോലിക്ക് വേണ്ടിയിട്ടൊക്കെ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പോയത്, ചെന്ന സ്ഥലങ്ങളിലൊക്കെ ഈവൻ സഹോദരിമാർ പോലും വിത്തിൻ ഷോർട്ട് ടൈം അവരവിടുത്തെ പ്രയർ മീറ്റിംഗിൽ ലീഡർഷിപ്പിലേക്ക് വന്നു. ഇവിടെ വലിയ അനക്കമൊന്നുമില്ലായിരുന്ന ആൾക്കാരാ, ഇവിടെ വലിയ അനക്കോ ആവിയൊന്നുമില്ല, രണ്ട് സ്തോത്രമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന. പക്ഷെ ഒരു സ്ഥലത്തേക്ക് അവർ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേന് വിത്തിൻ ഷോർട്ട് ടൈം അവരവിടെ ലീഡർഷിപ്പിൽ, കാരണം അറിയോ, അവർ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് ബാക്കിയുള്ളവരിങ്ങനെ വാ വിളിച്ചിരിക്കുക എനിക്ക് പറഞ്ഞത്. കാരണം എന്തറിയോ, ഇവിടെ നമ്മളൊരു കംഫർട്ട് സോണിൽ ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് ആത്മാവൊന്നും ഇല്ലെങ്കിലും ഇങ്ങനെയൊക്കെ അങ്ങ് പോവാം. പക്ഷെ അവിടെ ചെന്നപ്പോഴത്തേന് അവർക്ക് മനസ്സിലായി ആത്മാവിന്റെ നിറവില്ലാതെ ഇവിടെ പിടിച്ചിരിക്കാൻ പറ്റത്തില്ല. അവരൊരു പക്ഷെ പ്രാർത്ഥിച്ചു കാണും, ദൈവം കൃപ കൊടുത്തു, അവർ മറ്റുള്ളവരുടെ വചനം പറഞ്ഞ് അനേകരെ ബലപ്പെടുത്താനായിട്ട് തുടങ്ങി. എനിക്കൊണ്ട് ഇവിടെ നിന്ന് ആരെങ്കിലും ദൂരോട്ട് പോകാന്ന് പറയുമ്പോൾ ഇപ്പം വിഷമമില്ല. കാരണം എന്തറിയോ, എനിക്കറിയാം അവിടെ ചെല്ലുമ്പം ആരും ഇല്ലാതെ വരുമ്പം ഇവർ നിലവിളിക്കുകയും ആത്മാവിന്റെ ശക്തി പ്രാപിക്കുകയും എഫക്റ്റീവായിട്ട് കർത്താവിനെ കുറിച്ച് മറ്റുള്ളവരോട് പറയുകയും ചെയ്യും. അതുകൊണ്ട് അപ്പോസ്തലന്മാരുടെ കാലഘട്ടത്തിൽ സംഭവിച്ച പോലെ ഒരു പീഡനം ഉണ്ടായിട്ട് ചെതറിപ്പോയനട വരരുത്, ഇപ്പം തന്നെ എന്തെങ്കിലും പരിപാടി തുടങ്ങിക്കും. അല്ലേ, കർത്താവ് ചെതറിക്കുന്ന സമയമുണ്ട്. അതുകൊണ്ട് പിന്നെ അപ്പോസ്തലന്മാർ മാത്രമേ അവിടെ ഉണ്ടായിരുന്ന പറഞ്ഞേ, ബാക്കി എല്ലാവരും ചെതറിപ്പോയി. അപ്പോസ്തലന്മാർ മാത്രം അവിടെ ഇങ്ങനെ പിടിച്ചൊക്കെ പത്രോസും ഒക്കെ അവിടെ പിടിച്ചു വന്നു, ബാക്കി എല്ലാവരും ചെതറിപ്പോയെന്നാ പറഞ്ഞേ. സ്വലങ്ങളെ, നമുക്ക് അറിവില്ലാത്തല്ല നമ്മുടെ പ്രശ്നം, അറിവില്ലാത്തല്ല. അപ്പൊ നമുക്ക് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാം, ദൈവമേ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ജീവിപ്പാനായിട്ട്. ഇനി അതിന് ഞാൻ പറഞ്ഞു ഒത്തിരി തിയോളജി ഒന്നും, ഞാൻ അന്യഭാഷയുണ്ടോ അല്ലെങ്കിൽ അനുഭവം ഉണ്ടായോ കരണ്ട് അടിച്ചോ ഇതൊന്നുമല്ല ഞാൻ പറഞ്ഞത്. ആത്മനിറവുള്ളവനെ കണ്ടാ അറിയാം, കാരണം അവന്റെ ഹൃദയത്തിൽ കർത്താവിനെ കുറിച്ച് പറയുമ്പോഴുള്ള ആവേശവും ആ സ്നേഹവും ആ സന്തോഷവും ആ ജോയൊക്കെ ബബിളിയുമ്പം നമുക്കറിയാം ഇവൻ ആത്മാവിന്റെ നിറവുണ്ട്. ഒരു തിയോളജി അതിന്റെ താരം പറയാൻ പോകണ്ട, കണ്ടാൽ അറിയാം ആത്മനിറവുള്ളവനെ. നമ്മളതിന് തിയോളജി ഉണ്ടാക്കാൻ നോക്കുക. ഞാൻ കഴിഞ്ഞ ദിവസം ചെന്നൈ ചെന്നപ്പോ ഒരു കുട്ടിയോട് വേറൊരാൾ പറഞ്ഞു, ആ ഒരു ചോദ്യം ചോദിച്ചു, അന്യഭാഷയിലൊക്കെ സംസാരിക്കുവോ? ഉടനെ പറഞ്ഞു, ഇല്ല സംസാരിക്കത്തില്ല. അങ്ങനെയാണെങ്കിൽ നിനക്ക് എന്തുകൊണ്ട് അന്യഭാഷ കിട്ടാത്തെന്നറിയാവോ? നിന്റെ പാപ ക്ഷമിക്കാത്തത് കൊണ്ടാ. പുതുതായിട്ട് വിശ്വാസി വന്ന കുട്ടി, സ്നാനപ്പെട്ടിട്ട് മേ ബി 3-4-5-6 മാസം ആയിട്ടുള്ളൂ. എന്റെ പൊന്നു സഹോദരങ്ങളെ, ആ സഹോദരി കരയാൻ തുടങ്ങി ഞായറാഴ്ച. കഴിഞ്ഞ ഞായറാഴ്ച സാക്ഷ്യം പറഞ്ഞു ഞാനീ പറയുന്നത്, കാരണം ദൈവം എന്റെ പാപം ക്ഷമിച്ചിട്ടില്ലേ. ആ സഹോദരി ദിവസങ്ങൾ കരഞ്ഞു. ആത്മാർത്ഥമുള്ള സഹോദരിയാ, വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്നതാ. കംപ്ലീറ്റ് ഡൗൺ ആയി നിരാശപ്പെട്ടു പോയി, ദൈവം എന്റെ പാപങ്ങൾ ക്ഷമിച്ചില്ല. റോങ് തിയോളജി കയറി വന്ന ഇതാ ഈ മരണം വ്യാപരിക്കുന്ന പറഞ്ഞത്. ജീവൻ വ്യാപരിക്കേണ്ട ശുശ്രൂഷ ചെയ്ത് ഇതിനകത്ത് മരണം കൊണ്ടുവരുമോ ഇനി ഇപ്പുറത്തൂടെ? എന്നിട്ട് ഒരു ദിവസം സഹോദരി പറയാണ്, സാക്ഷി ഇങ്ങനെ പറഞ്ഞ്, ഞാൻ ട്രെയിനിൽ കരഞ്ഞുകൊണ്ട് ഞാൻ നടക്കുക, ട്രെയിനിൽ സഞ്ചരിച്ചപ്പോഴത്തേന് ഒരു ഭിക്ഷക്കാരൻ വന്ന് ഒരു പാട്ട് പാടി. നമ്മൾ പാടുന്നൊരു ഏതോ ഒരു മലയാളം പാട്ടിന്റെ ഒരു തമിഴാ. ഒരു ഭിക്ഷക്കാരൻ വന്ന് ഈ പാട്ട് പാടിയപ്പോഴത്തേന് ഈ സഹോദരിയുടെ ഹൃദയത്തിൽ ഭയങ്കര ഒരു സന്തോഷം വന്നറിഞ്ഞൊരു കൺവിക്ഷൻ കിട്ടി, യേശു എൻ്റെ ഉള്ളത്തിലുണ്ട്, എൻ്റെ പാപങ്ങളെല്ലാം കർത്താവ് ക്ഷമിച്ചിട്ടുണ്ട്. പിന്നെ മറ്റ് പല സഹോദരങ്ങളും ആ സഹോദരിയോട് സംസാരിക്കാൻ എൻകറേജ് ചെയ്തു. റോങ് തിയോളജി, അന്യഭാഷയും എന്നാ പാപമോചനം തമ്മിൽ എന്നാ ബന്ധം സഹോദരന്മാരെ? ഞാൻ അന്യഭാഷ സംസാരിക്കുന്ന ഒരാളാണ് കേട്ടോ, മീറ്റിംഗ് സംസാരിക്കാറില്ലെങ്കിലും ചില സമയങ്ങളിൽ പേഴ്സണലി അന്യഭാഷ കർത്താവിനെ എൻകറേജ് ചെയ്യുമ്പോൾ എപ്പോഴും സംസാരിക്കാറില്ല. എൻ്റെ ഹൃദയത്തിൽ അങ്ങനെ ഒരു പ്രേരണ ഉണ്ടാകുമ്പോൾ ഞാൻ സംസാരിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ അതെല്ലാവരുടെ മേലും അടിച്ചേൽപ്പിക്കുക എന്നുള്ളതല്ല. അന്യഭാഷ ഇല്ലാത്തൊരു സ്വർഗത്തിൽ പോകത്തില്ല എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന ഗ്രൂപ്പുകൾ നിങ്ങൾക്കറിയാവോ? റോങ് തിയോളജിയാണ് ഏറ്റവും അപകടകരമായൊരു കാര്യം. നിത്യജീവൻ പ്രാപിക്കാനായിട്ട് അന്യഭാഷയല്ല ദൈവം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നുള്ളതാ. പാപമോചനത്തിന് ദൈവം വെച്ചിരിക്കുന്ന ഒരു കാര്യം മാനസാന്തരപ്പെട്ട് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, യേശു ക്രിസ്തുവൻ രക്ഷകനും നാഥനുമായിട്ട് സ്വീകരിച്ച് അവനായിട്ട് തന്റെ ജീവിതം കൊടുക്കുക എന്നുള്ളതാ. കൃപകളും കൃപാവരങ്ങളും ഒക്കെ ദൈവം പിന്നെ തരുമെന്നേ, ദാറ്റ് ഈസ് ഡിഫറൻറ്റ്. കൃപകളൊക്കെ ദൈവം തരും, ദൈവത്തിന്റെ സമയത്ത് ദൈവം തരും. നമ്മൾ സീക്കണം. നമ്മുടെ വചനം പറഞ്ഞ എന്താണ്? കൃപാവരങ്ങൾ എന്നെ വരങ്ങൾ പ്രാപിപ്പാനായിട്ട് നീ വാഞ്ചിക്കണം, ഡിസയേഴ്സ് ആഗ്രഹിക്കണം. ഇനി അതുമാത്രമല്ല, ഒരു കാര്യങ്ങൾ അതിന്റെ കൂട്ടത്തിൽ അങ്ങ് പറഞ്ഞോട്ടെ, ഒത്തിരി പേരുണ്ടല്ലോ ഈ അന്യഭാഷ കിട്ടാൻ വേണ്ടിയിട്ടുള്ള മൽപ്പിടുത്തത്തില്ല. സോ അന്യഭാഷ കിട്ടാൻ വേണ്ടി ഒരു മൽപ്പിടുത്തം ബൈബിളിലില്ല. പരിശുദ്ധാത്മാവിന് നിറവിന് വേണ്ടിയിട്ടുള്ള അതിന്റെ പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നൊക്കെ ബൈബിളിൽ കാണുന്നുണ്ട്. ഇത് അന്യഭാഷക്കിട്ടുള്ള പിടുത്തോ? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അന്യഭാഷ സംസാരിക്കുന്ന ഒരാളാ. പൗലോസ് പറഞ്ഞു, ഞാനും പറയാണ്, നിങ്ങൾ എല്ലാവരും അന്യഭാഷകളിൽ സംസാരിക്കണമെന്നും വിശേഷാൽ പ്രവചിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാനും ഒന്ന് പറയുക, നിങ്ങൾ എല്ലാവരും ഇങ്ങനെ പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ അത് ദൈവം കൊടുക്കുന്ന ഒരു ദാനമാണ് സോരങ്ങൾ, ഇതെല്ലാം ദാനമാണ്. ഇത് അന്യഭാഷക്കെട്ട് കയറി ആഞ്ഞു പിടിക്കുക, അന്യഭാഷക്കെട്ട് കയറി പിടിച്ചാൽ ഏതെങ്കിലും വ്യാജം പലപ്പോഴും കിട്ടാൻ സാധ്യതയുണ്ട്. നമുക്ക് വേണ്ടത് ആത്മാവിന്റെ ശക്തിയാണ്. കാരണം എന്തറിയോ, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് എന്റെ സാക്ഷികളായി തീരും. നമുക്ക് വേണ്ടത് പവറാ, ദ പവർ, പവർ. ഡൈനാമിസ് എന്ന വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, ഡൈനാമിസ് എന്നുള്ള വാക്കിൽ നിന്ന് ഡൈനാമിറ്റ് വന്നത്, ഡൈനാമിറ്റിന്റെ പവർ പോലുള്ളൊരു ശക്തിയാണ് നമുക്ക് വേണ്ടത്. എന്താ അത്? എന്താ ഈ ശക്തി എന്ന് പറഞ്ഞാൽ എന്താ? ഈ ശക്തിയുടെ പ്രത്യേകത പറയാം. അത് നമ്മൾ ഇങ്ങനെ ശക്തി പിടിക്കുന്നൊന്നുമല്ല കേട്ടോ. ചില ആൾക്കാർ ശക്തി വിചാരിക്കുന്ന മീറ്റിങ്ങിലൊക്കെ ഇതല്ല ശക്തി. നമ്മൾ ദൈവവചനം പറയുമ്പോൾ ഒരു പാപി ഹൃദയം പൊട്ടി നിലവിളിക്കുകയാണെങ്കിൽ അതിനായി ശക്തി എന്ന് പറയുന്നത്. ഇതൊരു പാപിയെ മാനസാന്തരത്തിലേക്ക് നടത്തുന്ന ശക്തിയാണിത്. ഒരുവനെ ആത്മീയമായിട്ട് ബിൽഡ് ചെയ്യുന്ന ശക്തിയാണ് ഇത്. ഇതെല്ലാം ആത്മാവിൽ നടക്കുന്നു. നമ്മൾ ഈ ശരീരത്തിലുണ്ട് കയറി പിടിക്കുന്നത്, ഈ ആത്മാവ് വിട്ടുപോകും എപ്പോഴും. ശരീരത്തിലുണ്ട് കയറി ശരീരത്തിലെ മാനിഫെസ്റ്റേഷൻ ഒക്കെയാണ് നമ്മുടെ ചിന്ത. നോ, എന്താണത്? ആത്മാവിന്റെ ശക്തിയാ, അത് ആത്മാവിലേക്കാണ് പോകുന്നത് എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും ഡിഫിക്കൽട്ട് ഉള്ള കാര്യം എന്താണെന്നറിയോ? ഞാൻ ഒന്നുകൂടെ പറയാം, ഞാൻ കണ്ടതിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം, ഒരാൾ പറഞ്ഞു ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കാൻ പോലും മനുഷ്യന് എളുപ്പമാ, പക്ഷെ മനുഷ്യന് പറ്റാത്ത കാര്യം എന്നറിയോ? ഒരാളെ രൂപാന്തരപ്പെടുത്തുവാൻ ആർക്കും കഴിയത്തില്ല, ഒരാളെ മാറ്റുവാനായിട്ട് ഇമ്പോസിബിളാ. അവിടെ വചനം പറഞ്ഞത് വാട്ട് ഈസ് ഇമ്പോസിബിൾ ബൈ മാൻ ഈസ് പോസിബിൾ ബൈ ഗോഡ്. ഒരുവിനെ രൂപാന്തരപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി. ഞാൻ അവസാനിപ്പിക്കുക ഒരു ഒറ്റ കാര്യം കൂടെ പറഞ്ഞ്. റോമാലേഖനം 12-ാം അധ്യായം. അതിന്റെ 2-ാം വാക്യം. അവിടെ എഴുതി വെച്ചിരിക്കുകയാണ്, ഈ ലോകത്തിന് അനുരൂപമാകരുത്. അതാ ഞാൻ നേരത്തെ പറഞ്ഞേ, ലോകം നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ടിരിക്കുക, അതിലേക്ക് അനുരൂപമാകരുത്. മറിച്ച് എന്ത് ചെയ്യണം? മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. ദൈവവചനം വായിച്ച് ധ്യാനിച്ച് കേട്ട് മനസ്സെപ്പോഴും പുതുക്കിക്കൊണ്ടിരിക്കണം. അല്ലെങ്കിൽ എന്നാ പറ്റും? ഈ ലോകത്തിന് അനുരൂപമായി പോകും. ഇവിടെ നമ്മൾ ഇവിടെയൊക്കെ നമ്മൾ ഞാൻ പറഞ്ഞില്ലേ ബിഗ് ബസാറിലെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, അവിടെ മല്ലി പിടിക്കാനായിട്ട് നമ്മൾ പോകും. എന്റെ പൊന്ന് സഹോദരി സഹോദരന്മാരെ, ബിഗ് ബസാറിൽ മല്ലി പിടിക്കാൻ പോകരുത്. അവിടെ അനൗൺസ് ചെയ്യാണ് കൗണ്ടർ നമ്പർ 9 ഇപ്പോൾ സ്പെഷ്യൽ ഓഫർ. എല്ലാവരും കൂടെ ഓടി അലച്ചു കെട്ടി അവിടെ ചെന്ന് വീണ് എല്ലാം കൂടെ പെറുക്കി അവിടെ പൊക്കോ, ബിഗ് ബസാറിൽ പൊക്കോ, സാധനമൊക്കെ മേടിച്ചു. ഈ പരിപാടിക്ക് നമ്മൾ പോകരുത്. എവിടെങ്കിലും ഓഫർ ഉണ്ടെന്ന് കേട്ട പിന്നെ നമ്മൾ ഇടിയാണ് അവിടെ. ഓഫറുള്ളത് മേടിക്കരുതെന്നല്ല ഞാൻ ഈ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് നമ്മുടെ മനസ്സ് ഇതിൻ്റെ അകത്തുനിന്ന് പോയി കുടുങ്ങരുതെന്ന് മാത്രമേ ഞാൻ ഈ പറയുന്നുള്ളൂ. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിന്റെ കാര്യങ്ങൾ കടന്ന് അതിൻ്റെ ഇൻഫ്ലുവൻസിൽ പോയി പെട്ടുപോയി കഴിഞ്ഞാൽ നമുക്കൊരിക്കലും ആത്മീയ ശക്തി ഉണ്ടാകത്തില്ല. ഒത്തിരി പേർക്ക് പറ്റിയ കാര്യം അത്. ഈ ലോകത്തെ കുടുങ്ങിയിട്ട് ഞായറാഴ്ച വന്നിട്ട് അന്യഭാഷയും പറഞ്ഞ് വീട്ടിൽ പോവുക, ഒരു പ്രയോജനമില്ല. ലോകത്തെ അനുരൂപമാകാതെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ടാൽ നമ്മുടെ ശരീരത്തെ കർത്താവിന് സമർപ്പിച്ചാൽ എന്ത് സംഭവിക്കുന്ന അറിയാവോ? വീട്ടിൽ പോയി താഴേക്കുള്ള ഭാവം വായിച്ചാൽ മതി, അവിടെ ദൈവം നമുക്ക് ഒത്തിരി കൃപകളും കൃപാവരങ്ങളും ഒക്കെ തരും. എന്തിനാണെന്നറിയോ? ടു ബി എ ബ്ലെസ്സിങ് ടു അതേഴ്സ്. ദൈവഹിതം ചെയ്യാൻ പറ്റും, ദൈവേഷ്ടം ചെയ്യാൻ പറ്റും. ഞാനൊന്നുകൂടെ റിപ്പീറ്റ് ചെയ്യട്ടെ, ഇവിടെ ഇരിക്കുന്ന എല്ലാവരെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഇഷ്ടം ഒരു അനുഗ്രഹമായി തീരാനായിട്ടാ. ദൈവത്തിൽ നിന്ന് കൃപകൾ പ്രാപിച്ച് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് അനേകർക്ക് അനുഗ്രഹമായി തീരാൻ വേണ്ടിയിട്ടാ ഇവിടെയുള്ള ഏറ്റവും ചെറിയ വ്യക്തിയെ കുറിച്ച് പോലും ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മുടെ വാക്കുകൾ ഒരു ബ്ലെസ്സിങ് ആയി, നമ്മളുള്ള ഇടപെടലിൽ മറ്റുള്ളവർക്കൊരു അനുഗ്രഹമായി, നമ്മളുള്ള ആൾക്കാർ സംസാരിക്കുമ്പോൾ അവർക്കൊരു ഉത്സാഹമായി, നമ്മൾ അല്പസമയം സ്പെൻഡ് ചെയ്യുമ്പം അവർക്കതൊരു ബ്ലെസ്സിങ് ആയി തീരാനായിട്ട്. അതിനുവേണ്ടിയിട്ട് നമ്മൾ ആക്കി വെച്ചിരിക്കുന്ന വീട്, ആക്കി വെച്ചിരിക്കുന്ന ഓഫീസ്, ആക്കി വെച്ചിരിക്കുന്ന കോളേജ്, ആക്കി വെച്ചിരിക്കുന്ന നമ്മളായിരിക്കുന്ന എല്ലാ സാഹചര്യങ്ങളും, സഭ എല്ലാം ഒരു ബ്ലെസ്സിങ് ആയി തീരാൻ വേണ്ടിയിട്ടാണ് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ എന്നെ പരിശുദ്ധാത്മാവിൽ നിറയ്ക്കണേ. എല്ലാവർക്കും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം, എന്നെ പരിശുദ്ധാത്മാവിൽ നിറയ്ക്കണം. ആത്മാവിൽ നിറഞ്ഞാലാ ഒരു ബ്ലെസ്സിങ് ആകാൻ പറ്റുന്നേ. ആത്മാവിന് നിറവുള്ളവർക്കാണ് ശക്തിയുള്ളത്. ആത്മാവിന് നിറവുള്ളപ്പോഴാണ് നമ്മുടെ വാക്കുകൾക്ക് ശക്തി വരുന്നത്. ആത്മാവിന് നിറവുള്ളപ്പോഴാണ് നമുക്ക് നമ്മുടെ ഉള്ളിൽ പാട്ടുണ്ടാകുന്നത്, നമ്മുടെ ഉള്ളിൽ സ്തോത്രം ഉണ്ടാകുന്നത്, നന്ദി ഉണ്ടാകുന്നത് ആത്മാവിന് നിറവുള്ളപ്പോഴാണ്.
ഈ സന്ദേശം ശ്രവിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാൽ